السلام عليكم.
السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين، أما بعد. الله عند اشتغل الذي محتايا ഈ കടലിന്റെ ഓരത്ത് ജീവിക്കുന്ന സഹോദരങ്ങളോട് നമുക്ക് പറയാനുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വഹുവൽ ലദീ സഖറൽ ബഹറ ലിതക്കുലു മിൻഹു ലഹ്മൻ തരിയ വതസ്തഖ്രിജു മിൻഹു ഹില്യതൻ തൽബസൂനഹ വതറൽ ഫുൽക മവാഖിറ ഫീഹി വലിതബ്തഗു മിൻ ഫദ്ലിഹ വലഅല്ലകും തശ്കുറൂൻ. وهو الذي الله أولاهن سخر البحر قرلنا لنلك توقيت برسيطة النظر لتأكلوا منه لحما طريا صحاب الله مامسم أثوى ملسم لنلك تنوان منك وتستخرجوا منه حلية تلبسونها ما ترم الله سمسم سننن ആഭരണമായി മുത്തുകൾ അതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പുറത്തെടുക്കാൻ അല്ലാഹു സൗകര്യപ്പെടുത്തി തന്നു. വതറൽ ഫുൽക മവാഖിറ ഫീഹി, കടലിന്റെ തിരമാലകളെ ഭേദിച്ച് മുന്നോട്ട് പോകുന്ന കപ്പലുകളെ നീ കാണുന്നു. വലിതബ്തഗൂ അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾ തേടുവാൻ വേണ്ടി, വലഅല്ലകും തശ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാകുവാൻ. നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ എന്തുമാത്രം വലിയ നിഅമത്താണ്, അവൻ തന്ന എത്ര മഹത്തായ റിസ്ഖാണ് ഈ കടലിൽ നിന്ന് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മത്സ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടലിനെ കുറിച്ച് പറഞ്ഞു, ഹുവ ത്വഹൂറു മാഉഹു വൽഹില്ലു മൈതതുഹു, അതിലെ വെള്ളം അത് ത്വഹൂറാണ്, ശുദ്ധിയുള്ള വെള്ളമാണ്. ആ വെള്ളത്തിൽ നിങ്ങൾക്ക് ഒതു എടുക്കാം, ഒതു ശരിയാണ്, കുളിക്കാം, കുടി ശരിയാണ്. ചെറിയ അശുദ്ധിയിൽ നിന്ന് വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാകുവാൻ അള്ളാഹു നമുക്ക് ഈ വെള്ളം പഹൂറാക്കി തന്നിരിക്കുന്നു. എത്ര കണ്ട് ഈ വെള്ളം! മാത്രമോ വൽഹില്ലു മൈതതുഹു, അതിലെ ശവങ്ങൾ അത് ഹലാലാണ്. മത്സ്യം ചത്തിട്ടാണ് നമ്മൾ പിടിക്കുന്നത്, നമ്മളാരും അതിനെ വിശ്വസിച്ച് അറക്കുന്നില്ല. പക്ഷേ അത് നമുക്ക് അള്ളാഹു ഹലാലാക്കി തന്നിരിക്കുന്നു. അള്ളാഹുവിന്റെ എത്ര വലിയ അനുഗ്രഹമാണ്, എത്ര വലിയ നിഅമത്താണ്! അവനല്ലാതെ ആരുണ്ട് നമുക്ക് ഈ റിസ്ക് തരാൻ? അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് മത്സ്യം കിട്ടരുതെന്ന് തീരുമാനിച്ചാൽ ഏത് തങ്ങൾക്ക് ഏത് പടമറിഞ്ഞ് വരുത്തിക്കാൻ സാധിക്കും? അല്ലാഹു വരണ്ടെന്ന് തീരുമാനിച്ച മത്സ്യത്തെ ഒരിക്കലും സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല തന്ന ഒരു റിസ്കല്ലാതെ നമുക്ക് കിട്ടുകയില്ല. മാത്രം അതിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾ നമ്മുടെ പിതാവായ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തതാണ് കപ്പൽ നിർമ്മാണം. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് തലമുറ തലമുറയായി നമ്മൾ പഠിച്ചു വരുന്ന, മനുഷ്യർ പഠിച്ചിട്ടുള്ള ആധുനിക സൗകര്യങ്ങൾ അടക്കമുള്ള കപ്പലുകൾ അല്ലാഹുവിന്റെ നിഅമത്താണ്. ഏതേത് അനുഗ്രഹങ്ങൾ, ഏതേത് സൗകര്യങ്ങൾ, ആധുനികമായ സൗകര്യങ്ങൾ നമുക്ക് കിട്ടിയാലും അല്ലാഹുവിന്റെ നിഅമത്താണ്. അല്ലാഹു ഈ ഭൂമിയിൽ പടച്ചു വെച്ചിട്ടുള്ള വസ്തുക്കളിൽ നിന്നല്ലാതെ അതൊന്നും ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ശൂന്യതയിൽ നിന്നൊന്നും വരുത്താൻ നമുക്ക് സാധിക്കുകയില്ല. മറിച്ച് അള്ളാഹു ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ള മാദ്ദ മവാദ്ദ, ഇവിടെയുള്ള വസ്തുക്കൾ, അതങ്ങോട്ടും ഇങ്ങോട്ടും തർത്തീബ് മാറ്റി വെച്ചാലാണ് ഈ മൈക്കുണ്ടാകുന്നത്, ഇതായി കസേര ഉണ്ടാകുന്നത്, എല്ലാം ഉണ്ടാകുന്നത്. ഒന്നും നമുക്ക് ശൂന്യതയിൽ നിന്നുണ്ടാക്കാൻ സാധ്യമല്ല. അള്ളാഹുവാണ് റിസ്ക് തരുന്നവൻ, അവൻ മാത്രം. وما خلقت الجن والإنس إلا ليعبدون ما أريد منهم من رزق وما أريد أن يطعمون إن الله هو الرزاق ذو القوة المتين الله ذا قوة الذاريات ورنم والبرين وما خلقت الجن والإنس جن ورقتيو منش ورقتيو نام برزد إلا ليعبدون إذك ما ترم عبادة جيان وردي اللاده എന്നെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ, മാ ഉറീദു മിൻഹും മിൻ റിസ്ഖിൻ, അവരിൽ നിന്ന് ഒരു റിസ്ഖും നാം ഉദ്ദേശിക്കുന്നില്ല. അവർ നമുക്ക് ഭക്ഷണം നൽകണം, എന്ന് നാം ഉദ്ദേശിക്കുന്നില്ല. മാ ഉരീദു മിൻഹും റിസ്ഖൻ വമാ ഉരീദു അൻ യുതഇമൂൻ ഇന്നല്ലാഹ ഹുവ റസ്സാഖ് ദുൽ ഖുവത്തിൽ മതീൻ. അല്ലാഹു ആണ് അർറസ്സാഖ്, റിസ്ഖ് ധാരാളം ധാരാളമായി ഏവർക്കും റിസ്ഖ് നൽകുന്നവൻ. മനുഷ്യന് മാത്രമോ അല്ല, എല്ലാ ജന്തുജാലങ്ങൾക്കും പുഴുക്കൾക്കും മൃഗങ്ങൾക്കും പക്ഷികൾക്കും നമ്മൾ കഴിക്കുന്ന ഈ മത്സ്യങ്ങൾക്കുമെല്ലാം റിസ്ഖ് നൽകുന്നവൻ അല്ലാഹുവാണ്. وَمَا مِنْ دَابَّةٍ فِي الْأَرْضِ إِلَّا عَلَى اللَّهِ رِزْقُهَا وَيَعْلَمُ مُسْتَقَرَّهَا وَمُسْتَوْدَعَهَا كُلٌّ فِي كِتَابٍ مُبِينٍ. ഭൂമിയിൽ ഒരു ജന്തുവുമില്ല, അല്ലാഹു അതിന്റെ റിസ്ക് ഏറ്റെടുത്തിട്ടല്ലാതെ. അതുകൊണ്ട് പേടിക്കേണ്ടതില്ല, ഒന്നും ഭയക്കേണ്ടതില്ല. അല്ലാഹു ആണ് നമ്മുടെ റിസ്ക് ഏറ്റെടുത്തിട്ടുള്ളവൻ. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചതുകൊണ്ട് അവൻ ഹലാലാക്കിയത് മാത്രമേ ഞാൻ സമ്പാദിക്കൂ, അവൻ അനുവദിച്ചത് മാത്രമേ ഞാൻ നേടൂ, അവൻ പാടില്ലെന്ന് പറഞ്ഞത് അവൻ ഹറാമാക്കിയത് അവൻ നിഷിദ്ധമാക്കിയത് ഞാൻ സമ്പാദിക്കുകയില്ല എന്നൊരാൾ തീരുമാനിച്ചാൽ അവനൊന്നും കുറയാൻ പോകുന്നില്ല. അല്ലാഹു പറഞ്ഞു, വമയ്യ ശഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖു മിൻ ഹൈസു ലാ യഹ്തസിബ് വമയ്യ തവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു. സൂറത്തു തലാഖിൽ അല്ലാഹു പറയുകയാണ്, വമയ്യ ശഖില്ലാഹ ആരെ അല്ലാഹുവിനെ സൂക്ഷിച്ചോ അല്ലാഹു അനുവദിച്ചത് മാത്രം കഴിച്ചാൽ അല്ലാഹു കൽപ്പിച്ചത് ചെയ്താൽ അവനെ അനുസരിച്ചുകൊണ്ട് അവന്റെ അനുഗ്രഹം പ്രതീക്ഷിച്ചുകൊണ്ട് അവന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനെ ചെയ്താൽ അല്ലാഹു നിരോധിച്ചത് ഒഴിവാക്കിയാൽ അല്ലാഹു അവന്റെ റസൂലിലൂടെ പഠിപ്പിച്ചതുപോലെ അവന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് അങ്ങനെ ആ തഖ്വ നമ്മൾ പാലിച്ചാൽ യജ്അൽ ലഹു മഖ്റജ അല്ലാഹു അവൻ മഖ്റജ് ഏർപ്പെടുത്തി കൊടുക്കുന്നതാണ്, പോംവഴി ഏർപ്പെടുത്തി കൊടുക്കുന്നതാണ്. അവൻ അല്ലാഹു തുറവി കൊടുക്കും, എവിടെയും കുടുങ്ങിപ്പോവുകയില്ല. പിന്നെ നമുക്ക് പേടി എന്താണ്? റിസ്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്നാണ്, എന്റെ അന്നം മുടങ്ങുമോ, എന്റെ വരുമാനം ഇല്ലാതായി പോകുമോ എന്നാണ്. ഇല്ല സഹോദര, അല്ലാഹു പറഞ്ഞിരിക്കുന്നു, വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് അവൻ വിചാരിക്കാത്ത മാർഗത്തിലൂടെ അല്ലാഹു അവന് റിസ്ക് നൽകും. നമ്മൾ വിചാരിക്കും മുടങ്ങിപ്പോയി, നമ്മുടെ മുന്നിൽ ഒരു വാതിലേ ഉള്ളൂ, അല്ല അല്ലാഹു മറ്റൊരു വാതിൽ തുറന്നു തരും, നീ പേടിക്കേണ്ടതില്ല. ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه عليه والله توكل اكيد اول الفرم الكتاب فهو حسبه اول الله مدي الله هو ذا العالمي مدي الله مدي سهودرങ്ങളെ നമുക്ക് അലൈസ الله بكاف عبده الله ذوبിച്ചില്ലേ الله لديمك الله പോലെ الله مدي الله ماترم مدي അവൻ മാത്രമാണ് റിസ്ക് നൽകുന്നവൻ. മറ്റൊരു ഇലാഹും നമുക്ക് റിസ്ക് നൽകുകയില്ല. അല്ലാഹുവിനോട് അടുത്ത ഒരു മലക്കുണ്ടോ നമുക്ക് റിസ്ക് തരാൻ? അല്ലാഹു അയച്ച വല്ല റസൂലും ഉണ്ടോ നമുക്ക് റിസ്ക് തരാൻ? അല്ലാഹുവിന്റെ വല്ല വലിയും ഉണ്ടോ നമുക്ക് റിസ്ക് തരാൻ? ഇല്ല. നമുക്ക് തോന്നുകയാണ് ചില ആളുകൾ അതാ അവരുടെ റിസ്ക് നഷ്ടപ്പെട്ടാൽ അവർ പറയും കടലമ്മ കനിഞ്ഞില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇല്ല സഹോദരങ്ങളെ, കടൽ നഷ്ടപ്പെട്ടത് അല്ലാഹുവാണ്. അള്ളാഹുവാണ് നമുക്ക് കടൽ മത്സ്യത്തെ പടച്ചു തന്നിട്ടുള്ളത്. എല്ലാമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ തീരുമാനിച്ചതല്ലാതെ ഇല്ല. അതുപോലെ സഹോദരങ്ങളെ നോക്കൂ, അവന്റെ വളരെ മഹത്തായ വിശേഷണമാണ് ഖുർആനിലെ അഅളമു ആയ, ഏറ്റവും മഹത്തരമായ ആയത്തെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ള ആയത്തുൽ കുർസിയിലെ അവൻ പറഞ്ഞ കാര്യങ്ങൾ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു അവനാകുന്നു, ലാ ഇലാഹ ഇല്ലാഹു അവനല്ലാതെ ഒരു ഇലാഹുമില്ല, ആരാധനക്കർഹനായ ഒരാളുമില്ല. അൽ ഹയ്യുൽ ഖയ്യൂം അവനാണ് അൽ ഹയ്യ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, അൽ ഖയ്യൂം എന്നും ഉണർന്നിരിക്കുന്ന എല്ലാം നിയന്ത്രിക്കുന്നവൻ. ലാ തഅഖുദുഹു സിനതു വലാ നൗം ഉറക്കമോ മയക്കമോ അവനെ ബാധിക്കുകയില്ല. മനുഷ്യരെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആർക്കെങ്കിലും ഇത് സാധിക്കുമോ? എന്നെന്നും ജീവിച്ചിരിക്കാൻ ഇല്ല, എല്ലാവരും മരിക്കും, എല്ലാവരും മരിക്കും. മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞു, ഇന്നക മയ്യിതുൻ വഇന്നഹും മയ്യിതൂൻ തുമ്മ ഇന്നകും യൗമൽ ഖിയാമത്തി ഇൻദ റബ്ബികും തഖ്തസിമൂൻ. സൂറത്തു സുമറിൽ അല്ലാഹു പറഞ്ഞു, ഇന്നക മയ്യിതുൻ താങ്കൾ മരിക്കുന്ന ആളാണ്, മരിക്കേണ്ടവനാണ്. വഇന്നഹും മയ്യിതൂൻ അവരും മരിക്കും. തുമ്മ ഇന്നകും യൗമൽ ഖിയാമത്തി ഇൻദ റബ്ബികും തഖ്തസിമൂൻ പിന്നീട് പരലോകത്ത് നിങ്ങളുടെ റബ്ബിന്റെ അരികിൽ വെച്ച് നിങ്ങൾ തർക്കിക്കും, അഥവാ ഭൂമിയിലെ തർക്കങ്ങളൊക്കെ അവിടെ ഉണ്ടാവും, പക്ഷേ അവിടുത്തെ പ്രത്യേകത അവിടെ തീർപ്പ് കൽപ്പിക്കും. ഇവിടെയുള്ള ഖുസൂമത്തിനെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ തീർപ്പ് കൽപ്പിക്കും. കുറ്റവാളികളെ നിങ്ങൾ മാറി നിൽക്കൂ എന്ന് പറഞ്ഞ അള്ളാഹു വേർതിരിക്കും. ഹക്കും ബാത്തിലും അള്ളാഹു വേർതിരിക്കുക തന്നെ ചെയ്യും. അള്ളാഹു ഒരിക്കലും ബാലിമുകളെയും അക്രമികളെയും നീതിമാന്മാരെയും നല്ല ആളുകളെയും മോശപ്പെട്ട ആളുകളെയും പരലോകത്ത് ഒരുപോലെയാക്കുകയില്ല. അള്ളാഹു വേർതിരിക്കുക തന്നെ ചെയ്യും. അഫ്ദലുൽ ബശർ അഫ്ദലുൽ ഖൽഖ് അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും ഉത്തമനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം محمد رسول الله صلى الله عليه وسلم برجو انا سيد ولد ادم يوم القيامه ولا فخر يعني قيامه നാളിൽ ആദ്യ ആദം സന്തതികളുടെ നേതാവ് ഫഖർ പറയുകയല്ല വെറുതെ പൊങ്ങച്ചം പറയുകയല്ല മറിച്ച് ഹഖായ കാര്യം അല്ലാഹു പറയണമെന്ന് പറഞ്ഞ കാര്യം നമ്മെ അറിയിച്ചതാണ്. അതുപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആളുകൾ മരിച്ച് അല്ലാഹു ആളുകളെ ഉയർത്തെഴുന്നേൽപ്പിക്കുമല്ലോ പരലോകത്ത് ആദ്യമായി ഭൂമി പിളർന്ന് പുറത്തേക്ക് വരുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. സ്വർഗത്തിന്റെ വാതിൽ ആദ്യമായി തുറന്നു കൊടുക്കുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. ആ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ബാക്കി ആർക്ക് സാധിക്കും? മരിക്കാതെ ജീവിക്കാൻ ഇല്ല ഒരാളുമില്ല. അതാണ് അല്ലാഹു പറഞ്ഞത് ഇന്നക മയ്യിതുൻ വഇന്നഹും മയ്യിതൂൻ. നോക്കൂ നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി കിടക്കുന്ന വേദനാജനകമായ മദീന മുഴുവൻ ഇരുട്ടിലായിപ്പോയെന്ന് സഹാബത്ത് പറഞ്ഞിട്ടുള്ള അവരെല്ലാം അങ്ങേയറ്റം വിഷമിച്ച ഈ ഉമ്മത്തിന് എന്ത് മുസീബത്ത് എന്ത് പ്രയാസത്തിന് വന്നാലും മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതുപോലെയുള്ള ഒരു മുസീബത്തിന് വരാനില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങൾക്ക് ഏത് മുസീബത്ത് വന്നാലും എന്നെ കൊണ്ടുള്ള മുസീബത്ത് നിങ്ങൾ ഓർത്താൽ മതി. അഥവാ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതുകൊണ്ട് നമുക്കുണ്ടായ നഷ്ടം, നമുക്കുണ്ടായ ഖേദം, നമുക്കുണ്ടായ മുസീബ അതോർത്താൽ മതി, ബാക്കിയുള്ള പ്രയാസങ്ങളൊക്കെ ലളിതമായി തോന്നും. കാരണം അതാണ് ഏറ്റവും വലിയ മുസീബ. ആ മുസീബത്ത് സംഭവിച്ച വേദനാജനകമായ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫത്തു റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ ഖലീഫയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിതം മുഴുവൻ കഴിഞ്ഞ ബർദഖിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തു കിടക്കുന്ന ഖിയാമത്ത് നാളിൽ നബിമാരുടെ കൂടെ ഒന്നാമത് അല്ലാഹു എന്നി പറഞ്ഞത് സിദ്ദീഖുകളെയാണല്ലോ. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. قال الله إن أول رسول نيما تنسوا فأولئك مع الذين أنعم الله عليهم أول الله نعمة جرنا عن إكرام جرنا أعلم أن أقول يا إيه على نور من النبيين نبي ما നബിമാരുടെ കൂടെ ആദ്യമായി അല്ലാഹു പറഞ്ഞതാരെയാണ് സിദ്ദീഖുകൾ. സത്യം കിട്ടിയാൽ വേഗത്തിൽ അത് സത്യപ്പെടുത്തുന്ന സത്യസന്ധന്മാരായ ആളുകൾ അവരുടെ നേതാവാണ് അബൂബക്കർ അസ്സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആ സഹാബിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം പുതച്ചപ്പൊടി തുണി നീക്കുകയും അവിടുത്തെ നെറ്റിയിൽ ചുംബിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അത് അവിടെ കൂടിയിരുന്ന ആളുകളോടായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ് മൻ കാന യഅബ്ദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്. ആരെങ്കിലും ഇബാദത്ത് ചെയ്തിരുന്നത് ആരാധിച്ചിരുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിരുന്നുവെങ്കിൽ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിരിക്കുന്നു. വമൻ കാന യഅബ്ദുല്ലാഹ് فإن الله حي لا يموت. ഇനി ആരെങ്കിലും ഇബാദത്ത് ചെയ്തിരുന്നത് അല്ലാഹുവിനെ ആയിരുന്നുവെങ്കിൽ فإن الله حي لا يموت. അല്ലാഹു ഹയ്യാൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. لا يموت മരിക്കാത്തവനാണ്. അല്ലാഹു പറഞ്ഞില്ലേ وتوكل على الحي الذي لا يموت. നീ തവക്കലാക്കൂ അൽഹയ്യായ എന്നെന്നും ജീവിച്ചിരിക്കുന്ന ഒരിക്കലും മരിക്കാത്ത അല്ലാഹുവിനെ നീ തവക്കലാക്കൂ എന്നുള്ളാഹു പറഞ്ഞില്ലേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നിട്ട് അവർ ആയ ചോദിക്കുകയാണ് ഖുർആനിലെ ആയ വമാ മുഹമ്മദു ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ അഫ ഇൻ മാത ഔ ഖുതില ഖലബ്തും അലാ ആഖാബികും വമൻ യൻഖലിബ് അലാ അഖിബൈഹി ഫലൻ യദുറല്ലാഹ ശൈആ വസയജ്സില്ലാഹു ശാകിരീൻ. وما محمد إلا رسول محمد النبي صلى الله عليه وسلم الله من دون رسول ما سلم عليه قد خلت من قبله الرسل أولئك من برباد رسول قال ഒരുപാട് അള്ളാഹുവിന്റെ നബിമാർ കഴിഞ്ഞു പോയിട്ടുണ്ട്, ഈ ലോകത്ത് ജനിക്കുകയും ഈ ലോകത്ത് നിന്ന് വിടപറഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുകയോ അല്ലെങ്കിൽ കൊല്ലപ്പെടുകയോ ചെയ്താൽ നിങ്ങൾ നിങ്ങളുടെ മടങ്കുകാലങ്ങൾ തിരിഞ്ഞു പോകുമെന്നാണോ? അങ്ങനെ ആരെങ്കിലും പഴയ ദീനിലേക്ക് ഹഖായ ദീനിൽ നിന്ന് തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന് അവൻ ഒരു ദ്രോഹവും അവൻ ഒരിക്കലും ചെയ്യാൻ സാധിക്കുകയില്ല. അവൻ ദ്രോഹം ചെയ്യുന്നത് സ്വന്തത്തോട് തന്നെയാണ്. അള്ളാഹു നന്ദിയുള്ളവർക്ക് പ്രതിഫലം നൽകും. ആരാണ് ആ ശാക്കിർ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹയ്യായിരിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷവും ആ നബി അനുസരിച്ച ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീൻ മുറുകെ പിടിച്ച ആളുകൾക്കാണ് അള്ളാഹുവിടെ ശാഖീനി എന്ന് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു അവർക്കാണ് പ്രതിഫലം നൽകുമെന്ന് പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, എന്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന ആളുകളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വഫാത്താകുന്നതാണ്. അതുകൊണ്ട് മരണപ്പെട്ടു പോയവരെ നമുക്ക് എങ്ങനെ ഇബാദത്ത് ചെയ്യാൻ സാധിക്കും? മരിച്ചു പോവുക എന്നത് തന്നെ ന്യൂനതയാണ്. പിന്നെ എങ്ങനെ മരിച്ചു പോയവരെ നമുക്ക് ഇബാദത്ത് ചെയ്യാൻ സാധിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദത്ത് ചെയ്യാൻ പാടില്ല എന്നല്ലേ സഹാബത്ത് മനസ്സിലാക്കിയത്? അങ്ങനെയല്ലേ മുൻഗാമികളായ മഹാന്മാർ അള്ളാഹു നമ്മോട് ആരെയാണോ മാതൃകയാക്കാൻ പറഞ്ഞത് അവരങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലാക്കിയതെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ കുഴപ്പമില്ലെന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമ്മൾ ഇസ്തിഗാസ നടത്തിയാൽ സഹായം തേടിയാൽ കുഴപ്പമില്ലെന്ന് നമ്മോട് പറഞ്ഞത് നമ്മൾ ഇസ്ലാമിന്റെ മിത്രങ്ങളാണോ അതല്ല ഇസ്ലാമിന്റെ ശത്രുക്കളാണോ? അവർ നമ്മുടെ സന്മാർഗത്തിലേക്കാണോ കൊണ്ടുപോകുന്നത് അതല്ല നരകത്തിലേക്കാണോ? ചിന്തിക്കുക. അബൂബക്കർ സിദ്ദീഖ് ആണ് പറയുന്നത്, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ഔലിയാക്കന്മാരുടെ നേതാവ്, അള്ളാഹുവിന്റെ അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഈ ഉമ്മത്തിലെ അല്ല അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും ഉത്തമനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്, മൻ കാന യഅബ്ദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത, വമൻ കാന യഅബ്ദുല്ലാഹ് ഫഇന്ന അല്ലാഹ ഹയ്യുൽ ലാ യമൂത്ത്. ആരെങ്കിലും ഇബാദത്ത് ചെയ്തിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, മുഹമ്മദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആണെങ്കിൽ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാതായി പോയിരിക്കുന്നു, ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിരിക്കുന്നു. വമൻ കാന യഅബ്ദുല്ലാഹ്, ആരെങ്കിലും ഇബാദത്ത് ചെയ്തിരുന്നത് അല്ലാഹുവിനെ ആണെങ്കിൽ സഹാബത്തെല്ലാം ഇബാദത്ത് ചെയ്തത് അല്ലാഹുവിനെ തന്നെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ യാഥാർത്ഥ്യം അവർക്ക് ഉറപ്പിച്ചു കൊടുക്കുകയാണ്. വമൻ കാന യഅബ്ദുല്ലാഹ് ഫഇന്ന അല്ലാഹ ഹയ്യുൽ ലാ യമൂത്ത്, അല്ലാഹു അവനെയാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്തിരുന്നതെങ്കിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ മരിക്കാതെ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. കുല്ലുമൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദൽ ജലാലി വൽ ഇക്രാം. അല്ലാഹു അദാ സൂറത്തു റഹ്മാനിൽ നമ്മോട് പറയുകയാണ്, കുല്ലുമൻ അലൈഹാ ഫാൻ, എല്ലാം നശിക്കും, എല്ലാവരും മരിക്കും. വയബ്ഖാ വജ്ഹു റബ്ബിക ദൽ ജലാലി വൽ ഇക്രാം, നിന്റെ റബ്ബിന്റെ വജ്ഹ് അവന്റെ മഹത്വത്തിന് യോജിച്ച അവന്റെ ജലാലത്തിന് യോജിച്ച ഒരു സൃഷ്ടികളുടേതിനും സമാനമല്ലാത്ത ഒരു സൃഷ്ടികളോടും താരതമ്യപ്പെടുത്താൻ പാടില്ലാത്ത അള്ളാഹുവിന്റെ മഹത്വത്തിന് യോജിച്ച വജ്ഹ് മുഖം അവനുണ്ട്, അത് ബാക്കിയാകും. ദുൽ ജലാലി വൽ ഇക്രാം, എല്ലാ ജലാലത്തും എല്ലാ ഇക്രാമുമുള്ള അള്ളാഹു സുബ്ഹാനഹു വതആല, അവൻ ഒരിക്കലും ധിക്കരിക്കപ്പെടാവുന്നവനല്ല, അവൻ അനുസരിക്കേണ്ടവനാണ്. ദുൽ ജലാലി വൽ ഇക്രാമായ അള്ളാഹു സുബ്ഹാനഹു വതആല. സഹോദരങ്ങളെ, ആരുണ്ടിങ്ങനെ മരിക്കാതെ ബാക്കിയായ ആരുണ്ടിങ്ങനെ? ആർക്ക് പറഞ്ഞു തരാൻ സാധിക്കും മരിക്കാത്ത ഒരാളുടെ പേര്? ഏത് വലിയുണ്ട്, ഏത് നബിയുണ്ട്, ഏത് തങ്ങളുണ്ട്, ഏതാൾ ദൈവമുണ്ട്? ഇല്ല, ഒരാളുമില്ല. അല്ലാഹുവാണ് ഹയ്യുൽ ലാ യമൂത്ത്, ഒരിക്കലും മരിക്കാത്ത ഹയ്യായവൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, അവനെ ഇല്ലാതെ ഇബാദത്ത് ചെയ്യാൻ നമുക്ക് പാടില്ല. അതുപോലെ നോക്കൂ സഹോദരങ്ങളെ, അല്ലാഹുവാണ് ബികുല്ലി ശൈഇൻ അലീം, എല്ലാം അറിയുന്നവൻ. അല്ലാമുൽ ഗുയൂബ്, എല്ലാ രഹസ്യങ്ങളും ദൃശ്യവും അദൃശ്യവും അറിയുന്നവൻ. യഅലമു ഖായിനത്തൽ അയ്നി വമാ തുഖ്ഫി സുദൂർ. സൂറത്തു ഗാഫിറിൽ അല്ലാഹു പറഞ്ഞു, യഅലം, അല്ലാഹു അറിയും, ഖായിനത്തൽ അയ്ൻ, കണ്ണിന്റെ കട്ടുനോട്ടം ആരും അറിയില്ലെന്ന് നമ്മൾ വിചാരിച്ച് ഒന്ന് കണ്ണ് തെറ്റിച്ച് നാം നോക്കിയ ഹറാമിന്റെ നോട്ടമുണ്ടല്ലോ, അല്ലെങ്കിൽ നല്ല ഓട്ടമുണ്ടല്ലോ. എല്ലാം അല്ലാഹു അറിയുന്നു. അല്ലാഹു ചോദ്യം ചെയ്യുന്നവനാണ്. മുഅ്മിനുകളെ നിങ്ങൾ കണ്ണു കാഴ്ചക. അല്ലാഹു വർഷക്കുൽ മുഅ്മിനീന യഗുദ്ദു മിൻ അബ്ഖാരിഹിം വയഹ്ഫദു ഫുറൂജഹും. ഖുൽ ലിൽ മുഅ്മിനാത്ത് യഗുദ്ദുന മിൻ അബ്ഖാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹും. സത്യവിശ്വാസികളായ പുരുഷന്മാരോട് പറയുന്ന നബിയെ, അവരവരുടെ കണ്ണുകൾ ഹറാമുകളിൽ നിന്ന് താഴ്ത്തിക്കൊള്ളട്ടെ, ഹറാമിലേക്ക് നോക്കാതിരിക്കട്ടെ, അന്യ സ്ത്രീകളെ നോക്കാതിരിക്കട്ടെ, അവരുടെ ഔറത്തിലേക്ക്, അത് ജീവനുള്ളവരായാലും അത് ഫോട്ടോയായാലും എന്തായാലും ശരി, നോക്കാതിരിക്കട്ടെ. അവരുടെ കുഹ്യാലയങ്ങൾ അവർ സൂക്ഷിച്ചു കൊള്ളട്ടെ. കണ്ണുകൾ താഴ്ത്താൻ സഹോദര അങ്ങനെ എളുപ്പമാണ്. എന്നാൽ നീ താഴ്ത്തിയില്ലെങ്കിൽ, താഴ്ത്താത്തത് കാരണത്താൽ നീ പെട്ടുപോകുന്ന കെണിയിൽ നിന്ന് നീ നിനക്ക് രക്ഷപ്പെടാൻ പ്രയാസമാണ്. നിനക്ക് താഴ്ത്തുന്ന കാര്യം വളരെ എളുപ്പമാണ്, പക്ഷെ നീ താഴ്ത്താതിരുന്നാൽ അതിനുശേഷം നീ പെട്ടുപോകുന്ന കെണി, അതിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രയാസമാണ്. കണ്ണുകൾ താഴ്ത്തുക, എങ്കിൽ നിനക്ക് നിന്റെ ഗുഹ്യാലയങ്ങളെ സംരക്ഷിക്കാൻ സാധിക്കും. സ്ത്രീകളോടും അല്ലാഹു സുബ്ഹാനഹു തആല അതേ കാര്യം പറഞ്ഞു. നമ്മുടെ കണ്ണിന്റെ കട്ടുനോട്ടം അറിയുന്ന അല്ലാഹു, വമാ തുഖ്ഫി സുദൂർ, നെഞ്ചകങ്ങളിൽ കൽബുകളിൽ ഒളിപ്പിച്ചു വെച്ചത് അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു തആല, അവനെ കുറിച്ച് അവൻ തന്നെ പറഞ്ഞു, അത് അല്ലാഹു പറയുകയാണ്, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുൽ സാഅ വയുനസ്സിലുൽ ഗൈസ വയഅലമു മാ ഫിൽ അർഹാം വമാ തദ്രി നഫ്സുൻ മാ ലാ തക്സബു ഗദൻ وَمَا تَدْرِي نَفْسٌ بِأَيِّ أَرْضٍ تَمُوتُ إِنَّ اللَّهَ عَلِيمٌ خَبِيرٌ الله بارئ إن الله عنده علم الساعة الله ينجل اول غريق الماتر وانا الله ذا علم الساعة قيامت نارين كنت الله علم افرد عنا قيامت تنبويك افرد عنا نمت عنا وضم جيبك جيمن وضع ديت ورقا نمو كريل الله فلنم بلس براسك إلا ما رضا فتبو يعرق لكرس الله برنو أموات غير احياء وما يشعرون ايان يبعثون اول النونديان اموات اول مرثوران غير احياء جيوان لا ثوران وما يشعرون ايان يبعثون افرا لو يرسلن البكبدغا انذا رياثوران اور ادي نونديان ആർക്കും അറിയില്ല. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസലാം, ഏറ്റവും അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഉത്തമനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് ഏറ്റവും അഫ്ളായ മലക് ജിബ്രീൽ അർറൂഹുൽ അമീൻ വരികയാണ്. എന്നിട്ട് ചോദിക്കുന്നു പല ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങളിൽ ഒന്നെന്താണ്? മസ്സാഅ, എപ്പോഴാണ് ഖിയാമത്ത് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി എന്താണ്? മൽ മസ്ഊലു അൻഹാ അഅലമ മിനസ്സാഇൽ, ചോദിക്കപ്പെട്ട ആളേക്കാൾ ചോദിച്ചാളേക്കാൾ ചോദിക്കപ്പെട്ട ആൾ അതിനെ കുറിച്ച് അറിവുള്ള ആളല്ല. ആ മറുപടിയുടെ പ്രത്യേകത എന്താ? ചോദിച്ചതാരാണ്? ഏറ്റവും അഫ്ളായ ജിബ്രീൽ അറിയില്ലെങ്കിൽ, അഫ്ളുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയില്ലെങ്കിൽ പിന്നെ ആർക്കറിയാനാണ്? ഒരാൾക്കും അറിയുകയില്ല. എന്ന് മാത്രമല്ല, ചോദിച്ചാളേക്കാൾ ചോദിക്കപ്പെട്ട ആൾക്കറിയില്ല. ഇനി ഖിയാമത്ത് നാൾ വരെ ആരും ആരോട് ചോദിച്ചാലും ചോദിച്ചവനും അറിയുണ്ടാവുകയില്ല, ചോദിക്കപ്പെട്ടവനും അറിയുണ്ടാവുകയില്ല. അങ്ങനത്തെ മറുപടിയാണത് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി. ഇന്നല്ലാഹു ഇൻദഹു ഇൽമു സാഅ, അല്ലാഹുവിന്റെ അരികിലാണ് ഖിയാമത്ത് നാളിനെ കുറിച്ചുള്ള അയിമുള്ളത്. വയുനസ്സിലുൽ ഗൈസ്, മഴ വർഷിപ്പിക്കുന്നവൻ അവനാണ്. അതെപ്പോ പൊഴിയും പെയ്യും ഇല്ല ഒരാൾക്കും പറയാൻ സാധിക്കുകയില്ല. മുകളിൽ നിന്നൊക്കെ നോക്കി മേഘം കണ്ടാൽ നമുക്കൊരു സാധ്യത പറയാം, അല്ലാഹു അതാ ചിലപ്പോൾ ആ മേഘത്തെ മറ്റുള്ള സ്ഥലത്തേക്കും കൊണ്ടുപോകുന്നു. നമ്മൾ വിചാരിച്ച സ്ഥലത്ത് പെയ്യുന്നില്ല, അള്ളാഹു അതിനെതിരെ ദിശ മാറ്റി കൊണ്ടുപോകുന്നു. അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. ഗർഭാശയങ്ങളിലുള്ളത് അറിയുന്നത് അള്ളാഹു സുബ്ഹാനഹു തആല മാത്രമാണ്. അത് അള്ളാഹു മലക്കുകൾക്ക് അറിയിച്ചു കൊടുക്കുന്നുണ്ട്, മലക്കുകൾ എഴുതി വെക്കുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉമ്മമാരുടെ വയസ്സിലായിരിക്കെ തന്നെ അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതാണോ പെണ്ണാണോ. അതുപോലെ ഇവൻ എന്തൊക്കെ അമൽ ചെയ്യും, അതുപോലെ ഇവൻ എന്തൊക്കെ റിസ്ക്കായി ഇവന് ലഭിക്കും, അതുപോലെ ഇവൻ സൗഭാഗ്യവാനാണോ ദൗർഭാഗ്യവാനാണോ, സ്വർഗത്തിലാണോ നരകത്തിലാണോ അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. മലക്കുകൾക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനും മുൻപേ അള്ളാഹു സുബ്ഹാനഹു വതആലക്കല്ലാതെ ഒരാൾക്കും അറിയില്ല എന്താണ് അർഹാമിലുള്ളതെന്ന്. അതുപോലെ ഒരാൾക്കും അറിയില്ല നാളെ എന്ത് നടക്കും, ഒരാൾക്കും അറിയുകയില്ല അവനെവിടെ വെച്ച് മരിക്കും. നമുക്കറിയില്ല നമ്മളിവിടെയാണ് ജനിച്ചത്, നമുക്കറിയാം നമ്മളിവിടെ മരിക്കും, നമുക്കറിയില്ല. അള്ളാഹു തീരുമാനിച്ച സ്ഥലത്ത്, അള്ളാഹു തീരുമാനിച്ച സമയത്ത്, നമ്മൾ മരിക്കുന്നതാണ്. എണ്ണപ്പെട്ടിട്ടുണ്ട് സഹോദരങ്ങളെ, എണ്ണം കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്നൊന്നും നമ്മൾ മുന്നോട്ട് കടക്കുകയില്ല, അതിൽ നിന്നൊന്നും പിന്നോട്ട് കടക്കുകയുമില്ല. ആ സമയത്ത് നമ്മൾ മരിച്ചു പോകും. ഇതറിയുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമാണ്. وعنده مفاتيح الغيب لا يعلمها الا هو. الله പറഞ്ഞു സൂറത്തുൽ അൻആം, الله പറഞ്ഞു وعنده مفاتيح الغيب, അവന്റെ കയ്യിലാണ് ഗൈബിന്റെ അദൃശ്യത്തിന്റെ താക്കോലുകൾ ഉള്ളത്. لا يعلمها الا هو, അവനല്ലാതെ ഒരാളും അതറിയുകയില്ല. ويعلم ما في البر والبحر, കരയിലും കടലിലും ഉള്ളതെല്ലാം അവൻ അറിയുന്നു. ഓരോന്നും, ഈ ഭൂമിയിൽ എത്ര മണ്ഡരികളുണ്ട്, ഈ കടലിൽ എത്ര തിരമാലകളുണ്ട്, എത്ര നുരകളുണ്ട്, അല്ലാഹു അറിയുന്നു. അല്ലാഹു അറിയുന്നവന് വയഅലമു മാ ഫിൽ ബരി വൽ ബഹർ വമാ തസ്ഖുതു മിൻ വറഖതിൻ ഇല്ലാ യഅലമുഹാ, ഒരില പോലും ഇഴുന്നില്ല അല്ലാഹു അറിഞ്ഞിട്ടല്ലാതെ. നമ്മൾ നമ്മുടെ ചുറ്റിലേക്കൊന്ന് കണ്ണോടിച്ച് നോക്കിയാൽ എത്ര മരങ്ങൾ കാണുന്നു, അതിനൊക്കെ എത്ര ഇലകളുണ്ട്, ലോകത്തെല്ലാം എല്ലാം കൂടി എത്ര മരങ്ങളുണ്ട്, എത്ര ഇലകളുണ്ട്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ, അവനെല്ലാം അറിയുന്നു. ഒന്നുപോലും വീഴുന്നില്ല അവൻ അറിഞ്ഞിട്ടല്ലാതെ. വലാ ഹബ്ബത്തിൻ ഫീ ഗുൽമാനത്തിൽ അർദ്, ഭൂമിയുടെ ഇരുട്ടുകളിലുള്ള ഒരു മണി പോലും ഒരു തരി പോലും അവൻ അറിയാതെ പോകുന്നില്ല. വലാ റഖുബിൻ വലാ യാബിസിൻ, ഉണങ്ങിയതോ പച്ചയായ എന്താകട്ടെ, ഇല്ലാ ഫീ കിതാബിൻ മുബീൻ, അല്ലാഹു വ്യക്തമായി രേഖപ്പെടുത്തി വെച്ച ഒരു കിതാബില്ലാതെ പോയിട്ടില്ല. ഖുൽ ലാ യഅലമു മൻ ഫിസ്സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ് വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ. അല്ലാഹു പറഞ്ഞു, പറയുവ നബിയേ, ലാ യഅലം, അറിയുകയില്ല, മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർദ്, ആകാശങ്ങളിലുള്ളവരോ ഭൂമിയിലുള്ളവരോ അറിയുകയില്ല. അൽ ഗൈബ, ഗൈബ അറിയുകയില്ല. ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ. എപ്പോഴാണ് അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്നവർ അറിയുന്നില്ല. ഇല്ല സഹോദരങ്ങളെ, ഒരു തങ്ങൾക്കും അറിയില്ല, ഒരു ബീവിക്കും അറിയില്ല, ഒരു ജിന്നുമ്മക്കും അറിയില്ല, ഒരു ജോഷിനും അറിയില്ല, ഭാര്യ അറിയും എന്ന് വാദിച്ചിരിക്കുന്ന ഒരു സാഹൂത്തിനും. അള്ളാഹു സ്വയം ശരീക്കാണെന്ന്, സ്വയം പങ്കാളിയാണെന്ന് ചമന്ന്, ഗൈബറിയാമെന്ന് പറഞ്ഞ്, അദൃശ്യമറിയാമെന്ന് പറഞ്ഞ് ചടങ്ങിരിക്കുന്ന, ഫീസ് കൊടുത്ത ആളുകളെ കൂട്ടുന്ന, അത് വരുമാന മാർഗമാക്കുന്ന ഒരാൾക്കും അറിയുകയില്ല ഗൈബ്. അവർ പറഞ്ഞു തരുന്നത് നമുക്ക് വല്ലതും അവർ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞത് ശൈത്താന്റെ വഹി മാത്രമാണ്, അത് ഗൈബല്ല. അല്ലാഹു മാത്രം അറിയുന്ന ഗൈബല്ല. നമ്മളെക്കാളും വേഗതയും നമ്മളെക്കാളും പല സ്ഥലത്തും എത്താനൊക്കെ കഴിവുള്ള ശൈത്താൻ, അവൻ ഈ അവന്റെ മിത്രങ്ങളായ ഈ ജ്യോതിഷന്മാർക്ക്, അതുപോലെ ഈ ഗൈബ് അറിയാം, അദൃശ്യം അറിയാം എന്ന് വാദിക്കുന്ന ആളുകൾക്ക്, നാട്ടിലൊക്കെ പല ആളുകളും പോകാറുണ്ടല്ലോ, പെൺമക്കളുടെ കല്യാണം നടക്കുന്നില്ല, അല്ലെങ്കിൽ മോൻ വിസ കിട്ടിയൊന്നുമില്ല, അല്ലെങ്കിൽ വല്ല സാധനം കളഞ്ഞുപോയി, ചില ആളുകൾക്ക് പോകുന്നു, അവന് നോക്കി പറയാൻ സാധിക്കും. സഹോദര, നീ അറിയുക, നിന്റെ റബ്ബാണ് പറയുന്നത്, അല്ലാഹു ആണ് പറയുന്നത്. അല്ലാഹുവല്ലാതെ ആകാശ ഭൂമിയിൽ ഒരാൾക്കും ഗൈബ് അറിയുകയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു ജ്യോതിഷന്മാരെ കുറിച്ച്. സഹീഹുൽ ബുഖാരിയിൽ കാണാം, ആയിഷ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ആയിഷ റളിയല്ലാഹു അൻഹ, ദാ പറഞ്ഞു തരുന്നു. സഹാബത്ത് നബിയോട് ചോദിച്ചു ജ്യോതിഷന്മാരെ കുറിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലൈസു ബിശൈ, അവരൊരു ശുക്കല്ല, അവരൊന്നുമല്ല, അവർക്കൊന്നും അറിയില്ല. സഹാബത്ത് നബിയെ ചിലതൊക്കെ അവർ പറഞ്ഞു തരുന്നുണ്ടല്ലോ, ചില കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞത് ഹക്കാകുന്നുണ്ടല്ലോ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ഒരു കലിമത്താണ്. മലക്കുകൾ അല്ലാഹു അവരെ ഏൽപ്പിച്ച ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ശൈത്താന്മാർ അത് കട്ടുകേൾക്കും. അങ്ങനെ കട്ടുകേട്ട് ചിലത് അവർ കോഴി കുറുകുന്നത് പോലെ അവരുടെ മിത്രങ്ങളായ ഈ ഗൈബ് അറിയാം, അദൃശ്യം അറിയാം, ഭാവി പറഞ്ഞു തരാം, കാണാതായ സാധനം എവിടെയാണെന്ന് പറഞ്ഞു തരാം, മോളുടെ കല്യാണം എങ്ങനെ നടക്കുമെന്ന് പറഞ്ഞു തരാം, മോനെങ്ങനെ വിധ കിട്ടുമെന്ന് പറഞ്ഞു തരാം എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകൾക്ക് ഈ ശൈത്താൻ കൊണ്ടുപോയി കൊടുക്കും ചില ഗൈബ്. ഗൈബ് എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥ ഗൈബല്ല. ഏതുപോലെ സഹോദരങ്ങളിതായി ഈ പ്രദേശത്ത്, നമ്മൾ ഇരിക്കുന്ന ഈ പ്രദേശത്ത് ഇല്ലാത്ത അപ്പുറത്ത് നടക്കുന്ന ഒരു കാര്യങ്ങൾ, ഇപ്പൊ അവിടെ ജംഗ്ഷനിൽ നടക്കുന്ന കാര്യം എന്താണെന്ന് നമുക്കറിയില്ല. എന്താണ് കാരണം? നമ്മളിപ്പോ അവിടെയല്ല, എന്ന് വിചാരിച്ചത് മൊത്തത്തിൽ അത് കൈവാണെന്ന് പറയാൻ സാധിക്കും. അവിടെ ഉള്ള വ്യക്തി അതറിയില്ലേ എന്നതുപോലെ ഷൈത്താന് കൂടുതൽ സഞ്ചാരം അള്ളാഹു സ്വാതന്ത്ര്യം കൊടുത്തിട്ടുള്ള, കൂടുതൽ പറക്കാനും സഞ്ചരിക്കാനും ഒക്കെ കഴിവ് കൊടുത്തിട്ടുള്ള ജിന്നു വർഗത്തിൽപ്പെട്ട പിശാചിക്കൾ ചില വാർത്തകൾ കേൾക്കുകയും എന്നിട്ട് അവന്റെ മിത്രങ്ങൾക്ക് അത് കൊണ്ടുകൊടുക്കുകയും ചെയ്യും. അത് ഗൈബല്ല, അള്ളാഹു ഉദ്ദേശിച്ച ചിലത് മാത്രം. എന്നിട്ട് ഈ ജ്യോത്സ്യൻ അതിന്റെ കൂടെ 100 കളവ് കൂട്ടും, അവന്റെ അടുത്ത് വരുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും. അവന്റെ അടുത്ത് ചെന്നത് കേട്ട ആൾ വിചാരിക്കും സുബ്ഹാനല്ലാഹ്, ഇലാഹിയായ അവന്റെ കഴിവും ഇയാൾക്ക് കിട്ടിയിട്ടുണ്ട്, അള്ളാഹു ഗൈബ് അറിയിച്ചു കൊടുത്തിട്ടുള്ള ആളാണിത് എന്ന് വിചാരിക്കും. പലതും അറിയാം, നോക്കി പറയും, പോയാൽ തന്നെ പറയും എന്താണ് പ്രശ്നം, മൊത്തം നോക്കി പറയും, കൈ നോക്കി പറയും, കാർഡ് നോക്കി പറയും, പലതും നോക്കി പറയും. നമ്മൾ മനസ്സിലാക്കുക, എത്ര അധികം അവൻ നോക്കി പറഞ്ഞിട്ടുണ്ടോ അത്രയും വലിയ ഷെയ്ത്താനാണ് മനസ്സിലാക്കുക. കാരണം ഷെയ്ത്താന്റെ വഹിയാണ് അവന് കിട്ടിയിട്ടുള്ളത്. അല്ലാതെ അവന് അല്ലാഹുവിന്റെ ഇലാഹിയുടെ വഹിയല്ല ഗൈബ് അറിയുമെന്ന് ആര് വാദിക്കാനും അവന്റെ സ്ഥാനം ഇസ്ലാമിന് പുറത്താൻ, അവൻ സ്വയം അള്ളാഹുവിന് ശരീക്കാണെന്ന്, ഞാൻ അള്ളാഹുവിന്റെ പങ്കുകാരനാണ് എന്ന് വാദിക്കുകയാണ്. ഇല്ല സഹോദരങ്ങളെ, ഒരു ഗൈബും അള്ളാഹു സുബ്ഹാനഹു വതആലക്കല്ലാതെ ഒരാൾക്കും അറിയുകയില്ല. അവരാണ് അല്ലാഹുൽ ഗുയൂബ്. നബിമാർക്ക് അറിയില്ലെങ്കിൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയില്ലെങ്കിൽ പിന്നെങ്ങനെ അവർക്ക് താഴെയുള്ള ഈ ആളുകൾക്ക് പറയാൻ സാധിക്കും? സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അടക്കമുള്ള നബിമാരോട് അള്ളാഹു പറയാൻ പറയുകയാണ്, പറയൂ എന്റെ അരികിൽ ഭൂമിയുടെ ഖജനാവിന്റെ താക്കോലുകളില്ല, എന്റെ പക്കൽ ഭൂമിയുടെ ഖജനാവിന്റെ താക്കോലുകളില്ല. വലാ അലമുൽ ഗൈബ്, എനിക്ക് ഗൈബ് അറിയുകയില്ല. നബിമാരോട് അള്ളാഹു പറയാൻ കൽപ്പിക്കുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പള്ളി അടിച്ചുവാരിയിരുന്ന ഒരു സ്ത്രീ മരണപ്പെട്ടു. രാത്രിയിലായതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാതെ നബിയെ വിളിച്ചുണർത്താതെ തന്നെ അവർ ഖബറടക്കി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് അന്വേഷിക്കുകയാണ്, എവിടെ പോയി അവർ? സഹാബത്ത് പറഞ്ഞു കൊടുക്കുന്നു, അവർ മരണപ്പെട്ടു, ഞങ്ങൾ ഖബറടക്കി, നിങ്ങൾക്ക് എന്നോട് പറഞ്ഞുകൂടായിരുന്നു, എന്നെ വിളിച്ചുകൂടായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. എത്ര എത്ര സംഭവങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് മുനാഫിഖുകൾ കള്ളാരോപണം പറഞ്ഞുണ്ടാക്കി. ഒരു മാസത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസത്തിലായി. എത്രത്തോളം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ആയിഷ വല്ല തെറ്റും നീ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ അത് അംഗീകരിക്കുക, നീ അള്ളാഹുവിനോട് തൗബ ചെയ്യുക, ഇസ്തിഗ്ഫാർ നടത്തുക, അള്ളാഹു അരിബിയുടെ തൗബ ഇസ്തിഗ്ഫാർ സ്വീകരിക്കുന്നവനാണ് എന്ന് വരെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അള്ളാഹു ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ്, കുറെ ദിവസങ്ങളിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അവസ്ഥയിൽ ആയിട്ടാണ് വഹി ഇറക്കിയിട്ടുള്ളത്. ഇന്നൽ ലദീന ജാഉ ബിസ്ഇഫ്കി ഉസ്ബതു മിൻകും ലാ തഹ്സബൂഹു ശർറൻ ലകും ബൽ ഹുവ ഖൈറുൻ ലകും. സൂറത്തുൻ നൂറിലെ പ്രശസ്തമായ നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ, അവർ ത്വാഹിറത്താണ്, മുത്തഹറത്താണ്, അവർ അതീവ ശുദ്ധിയുള്ള മഹദിയാണ്, ഒരു ഇങ്ങനെയുള്ള ഒരു വൃത്തികേടിലും അവർ പെട്ടിട്ടില്ല എന്ന അവരുടെ പരിശുദ്ധി ഏഴ് ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് അള്ളാഹു അവതരിപ്പിച്ച ആയത്തുകൾ ഇറങ്ങുകയുണ്ടായി. സല്ലല്ലാഹു അലൈഹി വസല്ലം അതുവരെ അറിയില്ലേ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, നോക്കൂ നിങ്ങൾ മകനായ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് അറുക്കാൻ അള്ളാഹു വഹി കൊടുക്കുകയാണ്. മോനോട് പറഞ്ഞു, യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ. മോനെ, ഞാൻ സ്വപ്നത്തിൽ കണ്ടു, നബിമാരുടെ സ്വപ്നം അള്ളാഹുവിന്റെ വഹിയാണ്, അവന്റെ സന്ദേശമാണ്. എന്താണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടത്? ഇനി അദ്ബഹുക, ഞാൻ നിന്നെ അറുക്കുന്നതായി. ഫൻദുർ മാദാ തറാ, മോനെ നീ പറയും, നിന്റെ അഭിപ്രായം എന്താണ്? ഖാല യാ അബത്തി ഫഅൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനൽ സാബിറീൻ. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, എന്താണോ നിങ്ങൾ കൽപ്പിക്കപ്പെട്ടത്, അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചതെന്തോ അത് ചെയ്തോളൂ, താങ്കൾക്ക് എന്നെ കാണാം. അവർ രണ്ടുപേരും അള്ളാഹുവിന് കീഴ്പ്പെട്ടു. നെറ്റി താഴ്ത്തി മുഖം കമിഴ്ത്തി മകനെ കിടത്തി, കാരണം മുഖത്തേക്ക് നോക്കിയാൽ മനസ്സ് മാറിപ്പോയാൽ, കമിഴ്ത്തി കിടത്തി എന്ന് തറച്ചാൻ പോകുമ്പോൾ അള്ളാഹു വിളിക്കുകയാണ്, വനാദൈനാഹു അയ്യാ ഇബ്രാഹിം, അത് സദ്ദഖത്തു റുഇയ, നാം വിളിച്ച ഇബ്രാഹിമെ, താങ്കളുടെ സ്വപ്നം താങ്കൾ സത്യപ്പെടുത്തിയിരിക്കുന്നു, അറുക്കേണ്ടതില്ല. അള്ളാഹു ഒരാടിനെ കൊടുത്തു, അതിനെ അറുക്കാൻ പറഞ്ഞു. നോക്കൂ, നിങ്ങൾ നബിമാർക്ക് കൈവറിയുമെങ്കിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ത്യാഗം പിന്നെന്റെ ത്യാഗമാണ്? നബിമാർക്ക് കൈവറിയാമെന്ന് പറയുന്നവർ നബിമാരെ ഇഹസ്യാണ് ചെയ്യുന്നത്. നിങ്ങൾ വിചാരിക്കരുത് നബിമാർക്ക് കൈവറിയില്ല, അദൃശ്യമറിയില്ല എന്ന് പറയുന്നവർ അള്ളാഹുവിന്റെ നബിമാരെ ഗൽസിനെയാണ്, അവർക്ക് സ്ഥാനമില്ലെന്ന് പറയുകയാണ്, അവരെ ബഹുമാനിക്കാത്തവരാണ് എന്ന് സഹോദരങ്ങളെ വിചാരിക്കരുത്. അള്ളാഹുവിന്റെ നബിമാർക്ക് ഉള്ള ഏത് പ്രത്യേകതകളുണ്ടോ? അള്ളാഹു അവന്റെ കിതാബിൽ പറഞ്ഞിട്ടുണ്ടത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ടത്. അതങ്ങനെ തന്നെ വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാവരും. എന്നാൽ ഇല്ലാത്ത നബിമാരെ കുറിച്ച് പറയും, യഥാർത്ഥത്തിൽ നബിമാരെ പൊക്കലല്ല, മറിച്ച് നബിമാരെ താഴ്ചയാണ്. അവരുടെ ത്യാഗങ്ങൾ ഒന്നുമല്ലാതാകുന്നു. നബിമാർക്ക് വഹീ, നബിമാർക്ക് ഗൈബ് അറിയാമെന്ന് വന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അടുത്ത് അപ്പൊ ആദ്യം അറിയാലോ, ഞാൻ മകനിങ്ങനെ അർക്കം കൊണ്ടുപോയാൽ അള്ളാഹു അവിടെ വെച്ച് അർക്കണ്ടെന്ന് പറയും. ആടിനെ തെരിച്ച കർദ്ദിച്ചാണ് അബ്ദു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പോയത്. ഒരിക്കലുമല്ല സഹോദരങ്ങളെ, ഇതറിയില്ല എന്ന് അള്ളാഹു അറിയിച്ചു കൊടുത്ത ഗൈബല്ലാതെ നബിമാർക്ക് അറിയില്ല. അള്ളാഹു അറിയിച്ചു കൊടുത്ത ഗൈബല്ലാതെ നബിമാർക്ക് അറിയുകയില്ല. عالم الغيب فلا يظهر على غيبه احد الا من ارتضى من رسول فانه يسلك من بين يديه ومن خلفه رصدا سوره الجن الله برن عالم الغيب الله غيب അറിയുന്നവൻ അവൻ മാത്രമാണ് غيب അറിയുന്നവൻ فلا يظهر على غيبه احد ولا يكون من غيب അറിയിച്ചു കൊടുക്കുകയില്ല ഒരാൾക്കും അറിയുകയില്ല الا من ارتضى من رسول അവൻ തൃപ്തിപ്പെട്ട അവന്റെ റസൂലിനല്ലാതെ അവൻ അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് മുമ്പിലും പിമ്പിലും കാവൽക്കാരായി മലക്കുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് അല്ലാഹു ചില ഗൈബുകൾ അറിയിച്ചു കൊടുക്കും, ആ ഗൈബ് അവരറിയും. നോക്കൂ നിങ്ങൾ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര എത്ര കഴിഞ്ഞുപോയ ചരിത്രങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. നബിമാരുടെ ചരിത്രങ്ങൾ, പഴയ പഴയ ആളുകളുടെ ചരിത്രങ്ങൾ, ഗുണപാഠങ്ങൾ, സംഭവങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. ഗൈബല്ലേ? അള്ളാഹു അറിയിച്ചു കൊടുക്കാതെ എങ്ങനെ അറിയും? അള്ളാഹു അറിയിച്ചു കൊടുത്ത ഗൈബുകളിൽ പെട്ടതാണത്. അതുപോലെ നോക്കൂ, വരാനിരിക്കുന്ന എന്തെന്ത് സംഭവങ്ങൾ, ഖിയാമത്ത് നാളിന്റെ എത്ര എത്ര ലക്ഷണങ്ങൾ, ഖിയാമത്ത് നാളുകൾ അടുപ്പിച്ചുള്ള സംഭവങ്ങൾ, ഖിയാമത്ത് നാളിൽ നടക്കുന്ന സംഭവങ്ങൾ, സ്വർഗം നരകം, ഇതൊക്കെ ഗൈബല്ലേ? അള്ളാഹു അറിയിച്ചു കൊടുത്തതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നത്. പിന്നെങ്ങനെയാണ് അള്ളാഹു അവന്റെ റസൂലിന് ശേഷമുള്ള ഈ പറയപ്പെടുന്ന ആളുകൾക്ക് അവൻ ഗൈബ് അറിയിച്ചു കൊടുക്കുന്നു എന്ന് പറയാൻ സാധിക്കുക? അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ ഏറ്റവും മുൻപന്മാരായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹും അജ്മഈൻ, ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ കാലത്ത് ജീവിച്ച ആരെങ്കിലും തന്റെ മകളുടെ കല്യാണം നടക്കാനിട്ടോ, വല്ലതും കാണാതായിട്ടോ, വല്ല കാര്യങ്ങളും നടക്കുവാനോ ഈ ഔലിയാക്കന്മാരുടെ നേതാക്കന്മാരായ ഇവരുടെ അടുത്ത് ഗൈബ് അറിയാൻ വേണ്ടി പോയിട്ടുണ്ടോ? ഞങ്ങൾക്ക് കാര്യം ഒന്ന് പറഞ്ഞു തരണം, ഒന്ന് കൈ നോക്കി പറഞ്ഞു തരണം, മുഖത്തെ ലക്ഷണം നോക്കി പറഞ്ഞു തരണം, ഒരൊറ്റ സംഭവം സഹോദരങ്ങളെ കാണിക്കാൻ തെളിയിക്കാൻ ഈ വകാളികൾക്ക് സാധിക്കുമോ? ഈ വകശർക്കിനും വിദഗ്ധർക്കുമൊക്കെ ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന മുസ്ലിയാക്കന്മാർക്ക് സാധിക്കുമോ? ഇല്ല സഹോദരങ്ങളെ. നമ്മൾ മനസ്സിലാക്കുക, ആരാണ് ഹക്ക് പറയുന്നതെന്ന് മനസ്സിലാക്കുക, ആരാണ് ബാസിന് പറയുന്നതെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ആരെങ്കിലും ഈ ദുനിയാവിന്റെ വല്ല കാര്യത്തിനും പറ്റിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ സമ്പത്ത് കവർന്നെടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ വല്ല വിധേനയും നിങ്ങളെ ചതിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ ചതിയാണ്, അതിനേക്കാളും നിങ്ങളോട് ചെയ്യുന്ന ക്രൂരതയാണ്. അള്ളാഹുവിന്റെ ദീൻ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ പറഞ്ഞു തരാതിരിക്കുകയും അള്ളാഹുവിന്റെ ദീനിൽ ഹക്കായത് മൂടി വെക്കുകയും അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചില്ലാത്തത് പറഞ്ഞു തരികയും ചെയ്യുക എന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ ശ്രദ്ധിക്കുക, നമ്മൾ പണ്ട് പണ്ടേ പഠിച്ചതേ ചെയ്യുകയുള്ളൂ, നമ്മൾ പണ്ട് പണ്ടേ കേട്ടതേ ചെയ്യുകയുള്ളൂ എന്ന് നിങ്ങൾ ഇപ്പൊ ന്യായം പറഞ്ഞേക്കാം. അള്ളാഹുവിന്റെ മുന്നിൽ ഈ ന്യായം നമുക്ക് വിലപ്പോകുമോ? ഈ ന്യായം പറഞ്ഞാൽ അള്ളാഹു നമ്മൾ വെറുതെ വിടുമോ? ഒന്നാലോചിക്കുക, അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന് പറഞ്ഞു, അവനോട് മാത്രം ഇബാദത്ത് വിളിച്ചു പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു, എന്നിട്ട് മറ്റുള്ളവർ ഇബാദത്ത് ചെയ്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ട്, വിളിച്ചു പ്രാർത്ഥിച്ചിട്ട്, അരത്തക്കപ്പള്ളി അവരെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ട് അള്ളാഹുവിന്റെ മുന്നിൽ ചെന്നിട്ട് എനിക്കിത് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മളെ വെറുതെ വിടുമോ? സഹോദരങ്ങളെ ചിന്തിക്കുക, ഇല്ല. അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ കുൽ ഉലൈക കാന അൻഹു മസ്ഊല. സൂറത്തുൽ ഇസ്രാഇൽ അള്ളാഹു പറയുകയാണ് ഇന്ന സംഅ, തീർച്ചയായും കേൾവിയും, വൽ ബസറ കാഴ്ചയും, والفؤاد هذا يوم كل اولئك كان عنه مسؤولا അതെല്ലാം ചോദ്യം ചെയ്യുന്നതാണ്. അള്ളാഹു മനുഷ്യനെ പഠിപ്പിച്ചിട്ടുണ്ട്, الرحمن علم القرآن، خلق الإنسان علمه البيان. رحمن يا الله إنك القرآن بدي كسي توند، إن الله بارك بدي كسي توند. الدنيا أول فتنة أنا سامبادي كلام إنك سامر كي موند للو. الدنيا أول إيجاد الآفة غير ما يكتشف ورد فيهم إنك خارج أمر للو. الدنيا أول إيجاد وصفر بدي كلام، إيجاد سيني بوا عنهم. مغل كأنك نجواها لكن أرتدي دكان إنك خارج أمر للو. എന്റെ അള്ളാഹുവിന്റെ ദീൻ ഏതാണെന്ന് പഠിക്കാൻ നിനക്ക് സാമർഥ്യമില്ലേ? അള്ളാഹുവിന്റെ ദീൻ എന്താണെന്ന് പഠിക്കാൻ നീ എന്തുകൊണ്ട് നിന്റെ കൽബ് അത് ഉപയോഗിക്കുന്നില്ല, നിന്റെ കാതുപയോഗിക്കുന്നില്ല, നിന്റെ കണ്ണുപയോഗിക്കുന്നില്ല? എന്നിട്ട് നീ ഞൊണ്ടി ന്യായം പറയുകയോ? എന്നെ പണ്ട് പഠിപ്പിച്ചത് ഞാൻ ചെയ്യൂ എന്ന്. സഹോദര, ഇത് പരലോകത്തിന്റെ വിഷയമാണ്, സ്വർഗവും നരകവും വേർതിരിയുന്ന വിഷയമാണ്. അള്ളാഹു സുബ്ഹാനഹു തആലയാണ് നിന്നെ ചോദ്യം ചെയ്യുക, ആരെങ്കിലുമല്ല. ഞൊണ്ടി ന്യായം പറഞ്ഞ് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ആരെങ്കിലുമല്ല അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, അല്ലാഹുവിന്റെ ദീൻ നന്നായി പഠിക്കുക. ആലിമുൽ ഗൈബായ അല്ലാഹു സുബ്ഹാനഹു വതആല അവനല്ലാതെ ഇബാദത്ത് ചെയ്യാൻ പാടില്ല, അവനല്ലാതെ ഒരാൾക്കും ഗൈബ് അറിയുകയില്ല. ഇതാണ് സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ അടിസ്ഥാനം. ഏറ്റവും ശരിയായ കാര്യം ഇതാണ്, ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ഇതാണ് തൗഹീദ്. അല്ലാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ എന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല, അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി. ഇബാദത്തിന്റെ ഇനമായി എന്തൊക്കെയുണ്ടോ, അത് പ്രാർത്ഥനയാകട്ടെ, നേർച്ചയാകട്ടെ, സത്യം ചെയ്യലാകട്ടെ, എന്താകട്ടെ, തവക്കുലാകട്ടെ, എന്താകട്ടെ, അല്ലാഹു അല്ലാതെ അതിനർഹനായി ഒരാളുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആകാശഭൂമികൾ നിലനിൽക്കുന്നത് ഈ കലിമത്ത് കൊണ്ടാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന അവസാനത്തെ ആളും നശിച്ചാലാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക. ആകാശഭൂമികൾ ഇതാ ഇതുപോലെ നിലനിൽക്കുന്നത് ആ കലിമത്ത് കൊണ്ടാണ്. ആ കലിമത്ത് അതിനെതിരായ കാര്യത്തെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് എന്താണ്? വഖാലു ഇത്തഖദ റഹ്മാൻ വലദ ലഖദ് ജിഇതും ശൈഅൻ ഇദ്ദാ തകാദു സമാവാതു യതഫത്തർന മിൻ وتنشق الأرض وتخر الجبال هدا أن دعوا للرحمن ولدا. الله إن سندان مندد وادسا كلا سمدايا قلون دلو عيسى عليه الصلاة والسلام الله إن سندان ما نيرنا يتشوهم ذيقر ما يواسو برن عالقلون دلو الله وزن كرش برنو وقال اتخذ الرحمن ولدا. الله الرحمن يا الله أولا سندان مندد أولا فرن يريكم കഠിന കഠോരമായ ഒരു വാക്കാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ ഒരു കാര്യമാണ് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. ആ വാക്ക് കാരണത്താൽ ആകാശം പൊട്ടിപ്പിളരുമാറാകുന്നു, ഭൂമി വിട്ടു തീർമാറാകുന്നു, പർവ്വതങ്ങൾ പൊട്ടിത്തകർന്നു പോകുമാറാകുന്നു. റഹ്മാനായ റബ്ബിനൊരു വലതുണ്ടെന്ന് അവർ പറഞ്ഞത് കാരണത്താൽ അള്ളാഹുവിനൊരിക്കലും യോജിച്ചതല്ല അവനൊരു സന്താനത്തെ സ്വീകരിക്കുക എന്നത്. ആകാശത്തോ ഭൂമിയിലോ ഉള്ള ആരുമാകട്ടെ, അവരെല്ലാം അള്ളാഹുവിന്റെ അബ്ദായി, വെറും അടിമയായി, അള്ളാഹുവിന്റെ കൽപ്പനകൾ കൊതുങ്ങാൻ മാത്രം സാധിക്കുന്ന അവന്റെ പടപ്പായി വരുന്ന ആളുകൾ മാത്രമാണ് എന്ന് അള്ളാഹു സൂറത്തു മറിയമിൽ പറഞ്ഞു. അതാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനെതിരായ ശിർക്ക്, അതാകാശങ്ങൾ പൊട്ടിപ്പിളരു മാത്രം ഗൗരവമുള്ളതാണ്, അതിനു മാത്രം ഗൗരവമുള്ളതാണ്. ഭൂമി വിണ്ടു പിളർന്നു പോകുവാൻ മാത്രം കഠോരമാണ് അക്കാര്യം. പർവ്വതങ്ങൾ പൊടിഞ്ഞു പോകുവാൻ മാത്രം ഗൗരവകരമാണ് അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതിലേക്കാണ് എല്ലാ നബിമാരും, ഏത് നബിമാരെ നമ്മൾ ബഹുമാനിക്കുന്നു, ഏത് നബിമാരുടെ പേര് കേട്ടാൽ അലൈഹി സ്വലാത്തു വസ്സലാം, അള്ളാഹുവിന്റെ സ്വലാത്തും സലാമും അവർക്കുണ്ടാകട്ടെ എന്ന് നമ്മൾ ദുആ ചെയ്യുന്നുവോ, ഏത് നബിമാരുടെ കൂടെ സ്വർഗത്തിലാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ, ആ നബിമാരെല്ലാം ജനങ്ങളോട് പറഞ്ഞത് ഇതാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് യഖൗനഉബുല്ലാഹ് മാലകും മിൻ ഇലാഹി ഗൈറു. ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യൂ. മാലകും മിൻ ഇലാഹി ഗൈറു, അവനല്ലാതെ ഒരു ആരാധ്യനും ഒരാൾ ആരാധനക്കർഹം നിങ്ങൾക്കില്ല എന്നാണ് നൂഹ് നബിയും ഹൂദ് നബിയും സാലിഹ് നബിയും ശുഐബ് നബിയും ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ലൂത്ത് നബിയും എല്ലാ നബിമാരും ജനങ്ങളോട് പറഞ്ഞത് ഇതാണ്, ആദ്യമായി പറഞ്ഞത് ഇതാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇതാണ്. അല്ലാഹു പറഞ്ഞു, വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു لا إله إلا أنا فاعبدون. نركبون بالرسول إننا ما يكفر الله إلا نوحي إليه على طول النام وحينا جيت الله لا إله إلا أنا نهانا لا بقول إله إلا على ذلك رهن إلا فاعبدون. അതുകൊണ്ട് എനിക്ക് മാത്രമേ നിങ്ങൾ ഇബാദത്ത് ചെയ്യാവൂ എന്ന് പറഞ്ഞിട്ട് മാത്രമാണ് അള്ളാഹു എല്ലാ നബിമാരെയും അയച്ചത്. നോക്കൂ, നിങ്ങൾ ലുഖ്മാൻ, നേരത്തെ ഞാൻ പറഞ്ഞ മഹാനായ ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം ചെറിയ മകൾ ഉപദേശിച്ചു കൊടുക്കുകയാണ്. എന്താണ് ആദ്യത്തെ ഉപദേശം? യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന അശ്ശിർക ലുൽമുൻ അലീം. എന്റെ കുഞ്ഞുമോനെ, നീ ഒരിക്കലും അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. ഇന്ന അശ്ശിർക ലുൽമുൻ അലീം, അത് ഏറ്റവും വലിയ, ഏറ്റവും കഠോരമായ, ഭയാനകരമായ തെറ്റാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അങ്ങാടികളിൽ ഉയർന്ന സ്ഥാനത്ത് കയറി നിന്ന് ജനങ്ങളോട് പറഞ്ഞിരുന്നത് എന്താ? യാ അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. ജനങ്ങളെ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൂ, നിങ്ങൾക്ക് വിജയിക്കാം. അതാണ് സഹോദരങ്ങളെ നമുക്ക് പറയാനുള്ളത്. എല്ലാം സത്യമാണെന്നല്ല നമുക്ക് പറയാനുള്ളത്, മറിച്ച് ഒന്നേ സത്യമുള്ളൂ എന്നാൽ, ഇസ്ലാം മാത്രമേ സത്യമുള്ളൂ എന്നാൽ. കാരണം ഇത് അല്ലാഹുവിന്റെ ദീനാണ്. മനുഷ്യരായ അമ്മ എല്ലാവരെയും പഠിച്ച, ഏത് മതം സ്വീകരിച്ചവരെയും സൃഷ്ടിച്ച അല്ലാഹു അവനിറക്കിയിട്ടുള്ള ദീനാണ് ഇസ്ലാം. അത് സ്വീകരിച്ചാലേ രക്ഷയുള്ളൂ, അത് സ്വീകരിച്ചാലേ പരലോകത്ത് നിങ്ങൾ സ്വർഗത്തിൽ പോകൂ, അല്ലെങ്കിൽ നരകമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇന്ന കുംഭമാ തഅബുദൂന മിൻ ദൂനില്ലാഹ് ഹസബു ജഹന്നമ അൻതും ലഹാ വാരിദൂൻ. നിങ്ങളെയും നിങ്ങളെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നവരും നരകത്തിലെ ഇന്ധനമാണ്, അതിലേക്കാണ് നിങ്ങൾ ചേരുക എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയാൻ പറഞ്ഞു. അല്ലാഹു പറഞ്ഞു ഇസ്ലാം അത് മാത്രമാണ് ഹക്ക്. കാരണം അതാണ് ആകാശഭൂമികളായ ഭൂമികളുടെ പ്രസ്താവായ അല്ലാഹു അവതരിപ്പിച്ചത്. അല്ലാഹു സ്വർഗവും നരകവും തീരുമാനിച്ചിട്ടുണ്ട്. എന്നിട്ട് നീ ഇഷ്ടപ്രകാരം നിനക്ക് തോന്നിയത് സ്വീകരിച്ചാൽ അള്ളാഹു നിന്നെ പരലോകത്തെ രക്ഷപ്പെടുത്തുമെന്നോ? നീ അങ്ങനെ വ്യാമോഹിച്ചിരിക്കുകയാണോ? ഒരിക്കലുമില്ല. നീ അള്ളാഹുവിന്റെ ദീനിലേക്ക് വരണം. നിന്നെ സൃഷ്ടിച്ച, നിന്റെ ശ്വാസോച്ഛാസങ്ങളെ നിയന്ത്രിക്കുന്ന, നിനക്ക് ഭക്ഷണം തരുന്ന, വെള്ളം തരുന്ന, നിന്നെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്ന അള്ളാഹുവിന്റെ ദീൻ, അത് ഇസ്ലാം മാത്രമാണ്. അതാണ് എല്ലാ നബിമാരും പഠിപ്പിച്ചിട്ടുള്ള ദീൻ. ഈ ലോകത്തേക്ക് വന്നിട്ടുള്ള സർവ്വ നബിമാരും പ്രവാചകന്മാരെല്ലാവരും പഠിപ്പിച്ച ദീൻ അതാണ്. അത് മാത്രമാണ് ഹക്ക് എന്ന് പറയാനാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. എല്ലാം ശരിയാണെന്ന് പറയാനല്ല, എല്ലാം ശരിയല്ല, ഒന്നു മാത്രമേ ശരിയുള്ളൂ എന്ന് പറയാനാണ്. അത് സ്വീകരിച്ചാൽ അങ്ങനെ രക്ഷയുള്ളൂ എന്ന് പറയാനാണ്. കാരണം അത് റസൂൽ നബിമാർ പറഞ്ഞ വാക്കാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ജനങ്ങളെ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹനില്ല. അത് നിങ്ങൾ അംഗീകരിച്ചു പറയൂ, തുഫ്ലിഹു, എന്നാൽ നിങ്ങൾക്ക് വിജയിക്കാവുന്നതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അവിടെ നിന്ന് അവിടുത്തെ പിതൃവിനായ അബൂ താലിബിന്റെ അടുത്ത് ചെന്ന്, അബൂ താലിബ് മരിക്കാൻ ആയ സമയത്ത് ചെന്നിട്ട് പറഞ്ഞതെന്താ? യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്തൻ അഷ്ഹദു ലക ബിഹാ ഇൻദല്ലാഹ്. നിങ്ങൾ ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൂ, ആ വാക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിൽ ഞാൻ സാക്ഷി പറയാം. അതിലേക്കാണ് ക്ഷണിച്ചിട്ടുള്ളത്. അല്ലാഹു പറഞ്ഞു, വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക ലയിൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നബിയെ, താങ്കൾക്കും താങ്കൾക്കും മുമ്പുള്ള എല്ലാ നബിമാർക്കും നാം വഹി നൽകിയിരിക്കുന്നു. ലയിൻ അശ്റക്ത, താങ്കൾ എങ്ങാനും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ, ലയഹ്ബതന്ന അമലുക, താങ്കളുടെ മുഴുവൻ അമലുകളും പൊളിഞ്ഞു പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നഷ്ടക്കാരുടെ കൂട്ടത്തിൽ താങ്കൾ പെട്ടുപോകും. അല്ലാഹു തന്നെ പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അയുശ്റക ബിഹ് ويغفر ما دون ذلك لمن يشاء ومن يشرك بالله فقد ضل ضلالا مبينا. الله ഒരിക്കലും അവരിൽ പങ്കു ചേർക്കപ്പെടുന്നത് പൊറുക്കുകയില്ല. അതിന് താഴെയുള്ളത് അവർ ഉദ്ദേശിച്ചവർക്ക് പൊറുത്തു കൊടുക്കും. ആരാണോ അള്ളാഹു പങ്കു ചേർത്തത് അവർ വ്യക്തമായി വഴിവിളച്ചു പോയിരിക്കുന്നു. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളോട് പറഞ്ഞതായി അള്ളാഹു പറഞ്ഞു, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമ അല്ലാഹു അലൈഹി ജന്നഹ വമഅവാഹു നാർ. അള്ളാഹുവിൽ പങ്കു ചേർത്തുവോ അവർക്ക് അള്ളാഹു സ്വർഗം ഹറാമാക്കിയിരിക്കുന്നു, അവർക്ക് അള്ളാഹു അവരുടെ സങ്കേതം നരകമായി തീരുമാനിച്ചിരിക്കുന്നു. ആക്രമികൾക്ക് സഹായിയായി ഒരാളും ഉണ്ടാവുകയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മാത യുശ്രിക്കു ബില്ലാഹി ശൈഅൻ ദഖല അന്നാർ. ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടാണ് അവൻ മരണപ്പെടുന്നതെങ്കിൽ അവൻ നരകത്തിൽ പ്രവേശിക്കും. ആര് അല്ലാഹുവിൽ പങ്കു ചേർക്കാതെ മരണപ്പെട്ടോ അവൻ സ്വർഗത്തിലാണ്. അല്ലാഹുവിൽ പങ്കു ചേർത്തുകൊണ്ട് മരണപ്പെട്ടവൻ നരകത്തിലും, അല്ലാഹുവിൽ പങ്കു ചേർക്കാത്തവനായി മരണപ്പെട്ടവൻ സ്വർഗത്തിലുമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ സഹാബി ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, മൻമാത മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ നിന്ന് ആരാണോ മരണപ്പെട്ടത്, ലാ യുശ്രിക്കു ബില്ലാഹി ശൈഅ, അല്ലാഹുവിനൊന്നിനും പങ്കു ചേർക്കാതെ ആരാണോ മരണപ്പെട്ടത് എങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിനാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ് വൈൻ സന വൈൻ സറഖ്, അല്ലാഹുവിന്റെ റസൂലെ അവൻ വ്യഭിചരിച്ചിട്ടുണ്ടെങ്കിലോ അവൻ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിലോ? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇൻ ദനാ വഇൻ സറഖ്, അവൻ മോഷ്ടിച്ചാലും ശരി അവൻ വ്യഭിചരിച്ചാലും ശരി. ഹുദൈഫ വീണ്ടും ചോദിച്ചു, വഇൻ ദനാ വഇൻ സറഖ്, ഇവയെ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിലോ വ്യഭിചരിച്ചിട്ടുണ്ടെങ്കിലോ? സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, വഇൻ ദനാ വഇൻ സറഖ്, അവൻ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിലും ശരി വ്യഭിചരിച്ചിട്ടുണ്ടെങ്കിലും ശരി. ഹുദൈഫ മൂന്നാമതും ചോദിച്ചു, സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ മറുപടി പറഞ്ഞു. നാലാമതും ചോദിച്ചു, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇൻ ദനാ വഇൻ സറഖ് അലാ റഗ്ബി അൻഫി അബീ ദർ. ഹുദൈഫ എന്നാണ് ഞാൻ പറഞ്ഞത്, അബൂ ദർ റളിയല്ലാഹു അൻഹുവിന്റേതാണ് സംഭവം. സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നാലാമതും അബൂ ദർ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇൻ ദനാ വഇൻ സറഖ്, വ്യഭിചരിച്ചാലും ശരി മോഷ്ടിച്ചിട്ടുണ്ടെങ്കിലും ശരി, അലാ റഗ്ബി അൻഫി അബീ ദർ, അബൂ ദറിനെ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും. നോക്കൂ നിങ്ങൾ എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? വ്യഭിചാരവും മോശവും ഒക്കെ ചെറിയതൊക്കെയാണെന്നാണോ? ഒരിക്കലുമല്ല, വലിയ തെറ്റുകളാണ്, വൻ പാപങ്ങളാണ്. അതുകൊണ്ടാണ് മഹാനായ അബൂ ദർ റളിയല്ലാഹു അൻഹു വീണ്ടും 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 ചോദിച്ചത്, വലിയ തെറ്റായതുകൊണ്ടാണ്. പക്ഷെ അതുപോലും ശിർക്കിനോളം വരികയില്ല, അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നതിനോളം ഒരു തെറ്റും വരികയില്ല. ബാക്കിയുള്ള തെറ്റുകൾ അവൻ അല്ലാഹുവിൽ മാത്രം അവനെ മാത്രം ഇബാദത്ത് ചെയ്ത് ജീവിച്ചവനാണെങ്കിൽ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും, ചിലപ്പോ അവൻ തൗബ ചെയ്യാതെ പുറത്തു കൊടുക്കും. അല്ലെങ്കിൽ അവനതിന്റെ ശിക്ഷ അനുഭവിപ്പിച്ച ശേഷം അവനെ സ്വർഗത്തിലാക്കും. പക്ഷെ ചെറുക്കിലായിക്കൊണ്ട് അത് നിർത്തി ഇസ്ലാമിലേക്ക് വരാതെ ഒരാൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ചെറുക്കിനും തൗബയുണ്ട്. എങ്ങനെയാണത് ആ ചെറുക്ക് അവസാനിപ്പിക്കുക, ഇസ്ലാമിലേക്ക് വരിക? അള്ളാഹു പറയൂ, നബിയെ കാഫിറുകളോട് പറയൂ, എല്ലാരോടും പറയുക, അവരത് അവസാനിപ്പിച്ചാൽ യുഫർ ലഹു മാ ഖദ് ഖലഫ്, അവർക്ക് മുൻകഴിഞ്ഞ അല്ലാഹു കുറച്ചു കൊടുക്കും. ഇസ്ലാം അതിൽ ജനിച്ചത് കൊണ്ടല്ല അല്ലാഹു സുബ്ഹാനഹു വതആല രക്ഷപ്പെടുത്തുന്നത്, മറിച്ച് മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കുന്നതിലൂടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വൻ പാപങ്ങൾ പോലും ശിർക്കിനോളം വരികയില്ലെങ്കിൽ നമ്മൾ എത്ര പേടിക്കണം, നമ്മൾ എത്ര പേടിക്കണം. പക്ഷേ നമ്മുടെ ഉമ്മത്തിൽ, മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട പല ആളുകളും, അവരെ പല ആളുകളും പറഞ്ഞു പറ്റിച്ചിട്ടുള്ളത് കൊണ്ട് അവർ ചുരുക്കങ്ങാൾ മനസ്സിലാക്കിയിട്ടുള്ളത്, ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത്, ആകാശത്തിനും ആകാശം ഭൂമിയൊക്കെ പടച്ച അള്ളാഹു രണ്ടെണ്ണം ഉണ്ടെന്ന് വിശ്വസിക്കണം, രണ്ട് അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കണം, അല്ലെങ്കിൽ കൂടുതൽ അള്ളാഹു ഉണ്ടെന്ന് വിശ്വസിക്കണം, എന്നാലേ ചുരുക്കാവൂ എന്ന് വരെ പല ആളുകളും മനസ്സിലാക്കിയിട്ടുണ്ട്. പല ആളുകൾ പറയാറുള്ളത് അള്ളാഹു അവൻ മാത്രം, അവനാണ് നമ്മൾ പഠിച്ചത്, അള്ളാഹുവാണ് എല്ലാം തരുന്നത്, അള്ളാഹുവാണ്, അവൻ തീരുമാനിക്കാതെ ഒന്നും നടക്കുകയില്ല, പിന്നെന്തിനാണ്? പക്ഷേ ഇവരോട് പറയണം, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ആളുകളാണ്, അള്ളാഹുവിന്റെ നബിമാരാണ്, മജീദത്തും കറാമത്തും ഒക്കെയുള്ള അള്ളാഹുവിന്റെ നബിമാരും വലിയകളുമാണ്. അതുകൊണ്ട് ഇവരോട് നമ്മൾ പറയുന്നു, അവർ നമ്മുടെ കാര്യം അള്ളാഹുവിനോട് പറയുന്നു. സഹോദര, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോടാണോ ദാവത്ത് നടത്തിയത്, ആരെയാണ് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്, അവരിലുണ്ടായിരുന്ന ശിർക്കേതാണ്? അത് ഈ ശിർക്കാണ്. അവരൊരിക്കലും ആകാശഭൂമികളെ സൃഷ്ടിച്ചത് അള്ളാഹു മാത്രമല്ല എന്ന് പറഞ്ഞിട്ടില്ല, മറിച്ച് അവർ പറഞ്ഞത് അള്ളാഹു മാത്രമാണെന്ന്. അതാ അള്ളാഹു അവന്റെ കിതാബിൽ നമ്മോട് പറയുന്നു, വലഇൻ സഅൽതഹും മൻ ഖലഖ അസ്സമാവാതി വൽ അർദ ലയഖൂലുന്ന അല്ലാഹ് ഖുലിൽ ഹംദുലില്ലാഹ് ബൽ അക്സറുഹും ലാ യഅലമൂൻ. നീ അവരോട് ചോദിച്ചാൽ ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചതെന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയും അല്ലാഹു ആണെന്ന്. ഖുലിൽ ഹംദുലില്ലാഹ്, നീ പറയുക അൽഹംദുലില്ലാഹ്, എന്നിട്ടും അവരധികം പേരും കാര്യം അറിയുന്നില്ല. ഈ അള്ളാഹുവാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചതെങ്കിൽ നിങ്ങൾ അവനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ എന്നവരറിയുന്നില്ല. അവരോട് ചോദിച്ചാൽ വലഇൻ സഅൽതഹും മൻ ഖലഖഹും ലയഖൂലുന്ന അല്ലാഹ് فأنا يؤفكون അവരെ ആരാണ് സൃഷ്ടിച്ചതെന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയും അള്ളാഹുവാണ്. പിന്നെങ്ങനെയാണ് അവർ തെറ്റിക്കപ്പെടുന്നത്? നോക്കൂ സഹോദരങ്ങളെ, മക്കയിലെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കളായിരുന്ന അബൂജഹലും ഉസ്ബത്തും ഷൈബത്തും അബൂലഹബും ഒക്കെ എന്ത് വിശ്വാസമുള്ളവരായിരുന്നു? അവർ അള്ളാഹു വിശ്വസിച്ചിരുന്നു. അവരെ സൃഷ്ടിച്ചതും ആകാശഭൂമികളെ സൃഷ്ടിച്ചതും അള്ളാഹുവാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. പിന്നെന്താ അവർ ചെയ്തത്? അള്ളാഹു അതാ പറയുകയാണ്, ويعبدون من دون الله ما لا يضرهم ولا ينفعهم ويقولون هؤلاء شفعاؤنا عند الله الله ان قرنا وبغارم وبدرون وتي ان كاذيكا تعالغله امر بنت പ്രാർത്ഥിക്കുകയും എന്നിട്ട് അവരുടെ ന്യായമുണ്ട്. هؤلاء شفعاؤنا عند الله ഇവരൊക്കെ അല്ലാഹുവിന്റെ ഞങ്ങൾക്ക് ശുപാർശക്കാരാണ്, നമ്മുടെ കാര്യം അല്ലാഹുവിനോട് പറഞ്ഞു നേടിത്തരാനുള്ള ആളുകളാണ് ഇവർ. ഇതല്ലേ ഇന്ന് പലരും വിശ്വസിക്കുന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തിന് വേണ്ടി നബിയോട് തേടുകയാണ്. എന്നിട്ട് അതാ റബീഉൽ അവൽ മാസമായാൽ തേടുന്നു, അശ്ശഫാഅത്ത് ഹബ് ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖ വഅഹ്ലനാ ഇംദാ ഇലാ സയ്യിദി ഖൈറൻ നബി എന്ന് നമ്മുടെ നാട്ടിലൊക്കെ പ്രശസ്തമായ, നമ്മൾ പറഞ്ഞ അതിന് പ്രശസ്തി കൊടുക്കേണ്ടതില്ലാത്ത വിധം പ്രശസ്തമായ മൗലൂദിനോട് വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ചില ആളുകൾ അർത്ഥം അറിയാതെയായിരിക്കും ചോദിക്കുന്നത്, എന്താണ് അതിന്റെ അർത്ഥം? അശ്ശഫാഅത്ത് ഹബ് ലനാ, ശഫാഅത്ത് ശുപാർശ ഞങ്ങൾക്ക് തരണേ, ഫിൽ ഖിയാമത്ത് ഖിയാമത്ത് നാളിൽ, മുശ്ഫിഖ ഞങ്ങളാകെ ബുദ്ധിമുട്ടിരിക്കുന്ന സമയത്ത്, വഅഹ്ലനാ ഇംദാ ഞങ്ങളുടെ കുടുംബമൊക്കെ നമുക്ക് ഇല്ലാതെ നഷ്ടപ്പെട്ടു പോകുന്ന സമയത്ത്, പ്രയാസകരമായ സമയത്ത് ശഫാഅത്ത് ഞങ്ങൾക്ക് തരണേ സയ്യിദി ഖൈറൻ നബി ഞങ്ങളുടെ നേതാവായ നബിമാരിൽ ഉത്തമനായ നബിയെ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, ഇതാണ് ശിർക്ക്, ഇതാണ് അള്ളാഹുവിൽ പങ്കുചേർക്കൽ. അള്ളാഹുവിന്റെ നബിയാണെന്ന് വിശ്വസിച്ചാലും, അള്ളാഹുവാണ് നിങ്ങൾക്കെല്ലാം തരുന്നതെന്ന് വിശ്വസിച്ചാലും, ഇങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് തേടൽ ശിർക്കാൻ, അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത തെറ്റാൻ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യും, അള്ളാഹുവിനോട് ശുപാർശ പറയും, ഒരു സംശയവുമില്ല. അള്ളാഹുവിനോട് ശുപാർശ പറയും, എല്ലാവർക്കും കിട്ടുന്ന ശുപാർശയുണ്ട്, മുസ്ലിമിനും കാഫിറിനും എല്ലാവർക്കും സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കിട്ടുന്ന ഒരു ശഫാഅത്ത് ഉണ്ട്. അതാണ് വിചാരണക്കെടുക്കാൻ വേണ്ടി മഹ്ഷറിൽ എല്ലാവരും നിൽക്കുമ്പോഴുള്ള ശഫാഅത്ത്. അള്ളാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുപാർശ പറയും, അള്ളാഹു ആ ശുപാർശ സ്വീകരിച്ച് ആളുകളെ വിചാരണക്കെടുക്കും. അള്ളാഹു ആ നാളിന്റെ പ്രയാസങ്ങളിൽ നിന്ന് നമ്മൾ കാത്തുരക്ഷിക്കുമാറാകട്ടെ, അവന്റെ ജന്നത്തുൽ ഫിർദൗസിൽ നമ്മൾ പ്രവേശിപ്പിക്കുകയും നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. ആ ശഫാഅത്ത് ഉണ്ട്, പക്ഷെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തേടാമോ? പാടില്ല. അല്ലാഹു പറഞ്ഞു, ഖുൽ ലില്ലാഹി ശഫാഅത്തു ജമീഅ, ശഫാഅത്തിന്റെ മുഴുവൻ ഉടമസ്ഥൻ അല്ലാഹു ആണ്. മൻദല്ലദി യസ്മഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി, അല്ലാഹുവിന്റെ അനുമതി ഇല്ലാതെ ശുപാർശ ചെയ്യാൻ ആരുണ്ട്? അനുമതി കിട്ടിയ നബിമാർ, മലക്കുകൾ, മുഅ്മിനുകൾ അല്ലാഹുവിനോട് ശുപാർശ ചെയ്യും. ആർക്കു വേണ്ടി? സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു തേടിയവർക്ക് വേണ്ടിയാണോ? അല്ല, ഒരിക്കലുമല്ല. അള്ളാഹുവിൽ പങ്കുചേർക്കാത്തവർക്കെ എന്റെ ശഫാഅത്ത് ലഭിക്കൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത പ്രസിദ്ധമായ ഹദീസിൽ. അള്ളാഹുവിൽ പങ്കുചേർക്കാത്തവർക്കാണ് നബിയുടെ ശഫാഅത്ത് ഉള്ളത്, അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവർക്കല്ല. അതുപോലെ തന്നെ വലാ യസ്മഊന ഇല്ലാ ലിമൻ ഇർതദ, അള്ളാഹു പറഞ്ഞു നബിമാർ ആർക്കു വേണ്ടി ശുപാർശ ചെയ്യണം? അവരെയും അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കണം. അപ്പൊ ശുപാർശ ചെയ്യുന്നവരും ആർക്കു വേണ്ടിയാണ് ശുപാർശ? അവരെയും അള്ളാഹു തൃപ്തിപ്പെട്ടിട്ടുണ്ട്. പിന്നെന്താ ശുപാർശ കൊണ്ടുള്ള കാര്യം? രണ്ടുപേരെയും അള്ളാഹു തൃപ്തിപ്പെട്ടതാണെങ്കിൽ ആരുടെയാണോ ശുപാർശ അന്ന് പരലോകത്ത് അള്ളാഹു സ്വീകരിക്കുന്നത്, അവർക്ക് അള്ളാഹു കൊടുക്കുന്ന മഹത്തായ ഒരു ആദരവാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വക എന്ത് വിശ്വാസം വെച്ചു എന്ന ന്യായം പറഞ്ഞാലും ഇങ്ങനെ തേടുക പാടില്ല. അള്ളാഹുവിനോടല്ലാതെ ദുആ ചെയ്യാൻ പാടില്ല. അതാ അതുപോലെ നമ്മുടെ നാട്ടിൽ പെരുന്നാളിനും അല്ലാത്ത സമയത്തൊക്കെ ആളുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന, ഇപ്പോൾ വളരെ ഘോഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ബുർദ എന്ന് പറയുന്ന ബൈ, അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു തേടുന്ന എത്ര എത്ര വരികളുണ്ട്. യാഖറമൽ ഖൽഖി മാലി മൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമിമി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കുകയാണ്. യാഖറമൽ ഖൽഖ്, അല്ലാഹുവിന്റെ പടപ്പുകളിൽ അക്രമായ ഏറ്റവും ആദരവുള്ള നബിയെ, മാലി മൻ അലൂദു ബിഹി സിവാക, താങ്കളല്ലാതെ മറ്റാരാണ് എനിക്ക് അവലാതി പറയാനുള്ളത്? പ്രയാസകരമായ പ്രശ്നങ്ങൾ വന്നാൽ, സന്ദർഭങ്ങൾ വന്നാൽ വ്യക്തമായ തീർക്കാനിത് വിളിച്ചു തരുന്ന വാക്കാണിത്. അതിൽ അതിനേക്കാളും ഭയങ്കരമായ വലിയ വലിയ മോശമായ വാക്കുകളുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തുന്ന അല്ലാഹുവിനേക്കാളും മുകളിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തുന്ന വാക്കുകളുണ്ട്. റസൂലുള്ളാഹിനെ കുറിച്ച് പറയുകയാണ്, ഫൈന മിൻ ജൂദിക ദുനിയ വദറതഹ വമിൻ ഉലൂമിക ഇൽമുൽ ലൗഹി വൽ ഖലമി. നബിയെ, താങ്കളുടെ ഔദാര്യത്തിൽപ്പെട്ടതാണ് ഈ ലോകം പറഞ്ഞത്. താങ്കളുടെ ഇൽമിന്റെ അറിവിന്റെ ഭാഗം മാത്രമാണ് അല്ലാഹുവിന്റെ ലൗഹിന്റെയും ഖലമിന്റെയും ഇൽം. സുബ്ഹാനല്ലാഹ്, എത്ര മോശമായ വാക്കാണ്, എത്ര കഠിനകടോരമായ വാക്കാണ്. അബൂ ജഹൽ പോലും പറയാത്ത വാക്കല്ലേ അല്ലാഹുവിന്റെ ലൗഹ്. അല്ലാഹു എല്ലാം രേഖപ്പെടുത്തി വെച്ച അവന്റെ ലൗഹ്, അവൻ രേഖപ്പെടുത്താൻ അല്ലാഹു സൃഷ്ടിച്ചവന്റെ ഖലം, അത് അതിലില്ലാത്ത ഒന്നുമില്ല. ഒരാൾക്കും ആ കൈ പറയുകയില്ല. അത് നബിയുടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽമിന്റെ ഒരു ഭാഗം മാത്രമാണെന്ന് സഹോദരങ്ങൾ ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്ക്. അതുപോലെ വിളിച്ചു നേടുന്നു, ഇർശഖത്തു അലൽ ഖതാ ഗൈറ ഹസ്ര വഅജദ് ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറ നബി. ഞാനിതാ ഒരുപാട് തെറ്റുകൾ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ലക അഷ്കു, താങ്കളോടാണ് ഞാൻ ആവലാതി പറയുന്നത്. സയ്യിദി ഖൈറ നബി, എന്റെ നബിയെ. സഹോദരങ്ങൾ, ഇതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കൾ ചെയ്തിരുന്ന കാര്യം. അല്ലാഹുവിന്റെ നബിമാരോടും അവന്റെ ഔലിയാക്കളോടും വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന കാര്യം. നോക്കൂ, നിങ്ങൾ യാഖൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ ഒരു വാക്ക് ഖുർആനിൽ നമുക്ക് കാണാം. യാഖൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, രണ്ട് മക്കളെയും കാണാതായ സമയത്ത്, ഇന്നമാ അഷ്കു ബസ്സി വഹുസ്നി ഇലല്ലാഹ്, എന്റെ വിഷമവും സങ്കടവും ഞാൻ ആവലാതി പറയുന്നത് അല്ലാഹുവിനോട് മാത്രമാണ്. എന്നിട്ടോ ഇതാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായിയാണെന്ന് പറയുന്നവൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു തേടുന്നു. ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറ നബി, നബിയെ, താങ്കളോടാണ് ഞാൻ ആവലാതി പറയുന്നത്. യാഖൂബ് നബി പറയുകയാണ്, ഇന്നമാ അഷ്കു ബസ്സി വഹുസ്നി ഇലല്ലാഹ്. ഇത് ഈ ആളുകൾ പറയുന്നു, ലക അഷ്കു, നബിയെ, താങ്കളോടാണ് ഞാൻ ആവലാതി പറയുന്നത്. ഇതെങ്ങനെ ശരിയാവും സഹോദര, ഇതെങ്ങനെയാണ് ശരിയാവുക? ഇതൊരിക്കലും ശരിയല്ല. ഇതിന്റെ അർത്ഥം അറിയാതെയാണ് ചൊല്ലിയിട്ടുള്ളതെങ്കിൽ അവസാനിപ്പിക്കുക. അതല്ല അതിന്റെ അർത്ഥം അറിഞ്ഞ് ഇങ്ങനെ ചെയ്യാമെന്നാണ് അവാദം. എന്താണ് തെളിവ്? അല്ലാഹു പറഞ്ഞിട്ടുണ്ടോ? അലൈന്ദക്കും മിൻ സുൽത്താനിൽ, നിങ്ങൾക്ക് വല്ല തെളിവുമുണ്ടോ? കൊണ്ടുവരൂ. ഇല്ല, യാതൊരു തെളിവുമില്ല. അല്ലാഹുവിനല്ലാതെ ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ സഹോദരങ്ങളെ നമുക്കൊരിക്കലും പാടില്ല. അതാണ് ശിർക്ക്. അത് ഉമ്മത്തിൽ സംഭവിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകിയിട്ടുണ്ട്. അത് കടന്നു വരുന്ന ഏറ്റവും വലിയ മാർഗമാണ് കെട്ടിപ്പൊക്കിയ ഖബറുകൾ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുള്ളതാണ്. ബിംബങ്ങൾക്ക് സമാനമാണ് യഥാർത്ഥത്തിൽ കെട്ടിപ്പൊക്കിയ ഖബറുകൾ, പാടില്ലാത്തതാണ്. അതാ ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് റിവായത്ത് ചെയ്യുന്ന പ്രസിദ്ധമായ സഹീഹായ ഹദീസിൽ കാണാം, നഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുദഖസൽ ഖബർ വഅൻ യുഖാദ അലൈഹി വഅൻ യുബ്ന അലൈഹി. സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിരിക്കുന്നു. എന്ത്? ഖബറിന്മേൽ എടുപ്പെടുക്കുന്നത്, അതിന്മേലിരിക്കുന്നത്, അതിന്മേൽ കുമ്മായം ഇടുന്നത്, എന്താണ് കാരണം? ശിർക്കിലേക്ക് കൊണ്ടുപോകുന്ന കാര്യമാണത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അവസാനത്തെ രോഗത്തിൽ, വഫാത്തായ രോഗത്തിൽ വസീയത്തായി ഈ ഉമ്മത്തിനോട് പറഞ്ഞ കാര്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന മുസ്ലിമേ, നിന്റെ റസൂലിന്റെ വസീയത്താണ് നീ കേട്ടോളൂ. ഈ റസൂലിന്റെ വസീയത്ത് നീ ചില ആളുകൾക്ക് വേണ്ടി വലിച്ചെറിയുകയോ, നീ അല്ലാഹുവിന്റെ എന്ത് മറുപടി പറയും? ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അവസാനത്തെ രോഗത്തിലായിരിക്കെ മരണത്തിന് തൊട്ടുമുൻപ് പറയുകയുണ്ടായി, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ ഇത്തഖദൂ ഖുബൂർ അംബിയാഇഹിം മസാജിദ. അല്ലാഹുവിന്റെ ശാപം യഹൂദി നസ്രാനികൾക്കുണ്ട്. എന്താണ് കാരണം? ഇത്തഖദൂ ഖുബൂർ അംബിയാഇഹിം മസാജിദ, അവരവരുടെ നബിമാരുടെ ഖബറുകളെ മസ്ജിദുകളാക്കി. അതുപോലെ തന്നെ ജുന്ദുബ് ഇബ്നു അബ്ദുല്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന പ്രസിദ്ധമായ ഹദീസ് സഹീഹ് മുസ്ലിമിൽ കാണാം, സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ ഞാൻ പഠിച്ചു വെച്ചു. അതിലൊന്നാണ്, അലാ ഇന്ന മൻ കാന ഖബ്ലകും കാനു യത്തഖിദൂന ഖുബൂർ അംബിയാഇഹിം വസാലിഹീഹിം മസാജിദ അലാ ഫലാ തത്തഖിദൂ ഖുബൂർ മസാജിദ ഇന്നി അൻഹാകും അൻ ദാലിക്. നിങ്ങൾക്ക് മുമ്പുള്ള സമുദായങ്ങൾ അവരവരുടെ നബിമാരുടെയും സാലിഹികളുടെയും, നബിമാരുടെ മാത്രമല്ല നല്ല പുണ്യ പുരുഷന്മാരുടെയും ഔലിയാക്കന്മാരുടെ ഖബറുകൾ അവർ മസ്ജിദുകളാക്കി. അതുകൊണ്ട് അലാ ഫലാ തത്തഖിദുൽ ഖുബൂറ മസാജിദ, നിങ്ങൾ ഖബറുകളെ മസ്ജിദുകളാക്കരുത്. ഇനി അൻഹാകും അൻ ദാലിക്, ഞാൻ നിങ്ങളോട് അത് വിലക്കുന്നു. മാത്രമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വതന യുഅബദ്, അല്ലാഹു എന്റെ ഖബറിനെ നീ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കല്ലേ. ഖബർ കെട്ടിപ്പൊക്കി അവിടെ ഇസ്തിഗാസ നടന്നാൽ ആ ഖബർ ബിംബമാണ്. പാടില്ല സഹോദരങ്ങൾ, ആദ്യമായി അല്ലാഹുവിൽ പങ്കുചേർക്കൽ തുടങ്ങിയത് ഖബറിങ്കൽ നിന്നാണ്. നോക്കൂ നിങ്ങൾ, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ആണല്ലോ ആദ്യമായി ഒരു കൂട്ടരിലേക്ക് അല്ലാഹു അയച്ച റസൂൽ. അതിനു മുമ്പ് ആദനബി വന്നിട്ടുണ്ട്, പക്ഷെ ഒരു ജനതയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഇസ്ലാമിന്റെ സന്ദേശവുമായി അയച്ച ആദ്യത്തെ റസൂൽ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം. ആ ജനങ്ങൾ ആരാധിച്ച ചില ആളുകളെ കുറിച്ച് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. സൂറത്തു നൂഹിൽ അല്ലാഹു പറഞ്ഞു അവരാരാധിച്ചത് ആരാൻ, وقالوا لا تذرن آلهتكم ولا تذرن ودا ولا سواع ولا يغوث ويعوق ونسرا. നിങ്ങളുടെ ഇലാഹുകൾ ഉപേക്ഷിച്ചു കളയരുത്. ഇതാ ഇങ്ങനെ തൗഹീദ് പറഞ്ഞിട്ടൊക്കെ പല ആളുകളും വരും, നിങ്ങളൊന്നും കേൾക്കാൻ തന്നെ പോകരുത്. ഇനി കേട്ടാൽ തന്നെ അതൊക്കെ കേട്ട് നിങ്ങളുടെ ഇലാഹുകൾ ഉപേക്ഷിച്ചു കളയരുത് എന്നൊക്കെ പറയുന്ന ആളുകൾ പണ്ടും ഉണ്ടായിട്ടുണ്ട്. അവർ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൗമിനോട് പറഞ്ഞു, നിങ്ങൾ ഇവരുടെ വർത്തമാനം കേട്ടിട്ട് നൂഹ് നബിയുടെ വാക്ക് കേട്ടിട്ട് വജ്ജിനെയോ തുവാഇനെയോ യഹൂസിനെയോ യഹൂസിനെയോ നഫറിനെയോ ഉപേക്ഷിച്ച് കളയരുത്. ആരായിരുന്നു ഈ ആളുകൾ? അതാ മുൻഗാമികൾ സഹാബിമാർ നമുക്ക് പറഞ്ഞു തരുന്നു. അസ്മാഉ റിജാലിൻ സാലിഹീൻ, സാലിഹുകളായ കുറെ മനുഷ്യ ആളുകളായിരുന്നു അവർ. അപ്പൊ നല്ല ആളുകളെയാണ് ഇബാദത്ത് ചെയ്യുക. ശൈത്താന ഇബാദത്ത് നേരത്തെ ഇബാദത്ത് ചെയ്യുന്ന ചില ആളുകളുണ്ട്, പക്ഷേ നല്ലവരായിരുന്ന ആളുകളിൽ ആദ്യം കടന്നു വരിക. നല്ലവരെ ഇബാദത്ത് ചെയ്തിട്ടാണ് കബറിങ്കിലാണ് അത് തുടങ്ങിയതെന്ന് നമ്മുടെ മഹാന്മാരായ മുൻഗാമികൾ സഹാബത്തും താബിഈകളും അടങ്ങുന്ന ആളുകൾ നമുക്ക് പറഞ്ഞു തരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, കബറുകൾ നമുക്ക് അവിടെ പോയി അവരോട് തേടാനുള്ളതല്ല. കബറുകൾ സിയാറത്ത് ചെയ്യാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതെന്താണ്? കെട്ടിപ്പൊക്കിയ കബറുകളല്ല, സാധാരണ കബറുകളാണ്. അവിടെ പോയാൽ എന്താണ് നിങ്ങൾക്ക് സംഭവിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് മരണത്തെ കുറിച്ചുള്ള ചിന്തയുണ്ടാകും, പരലോകത്തെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാകും. ഞാൻ മരിച്ചതായി ഇതുപോലെ ഒരു ജനാലയില്ലാത്ത, ഒന്ന് തിരിഞ്ഞു കിടക്കാൻ സാധിക്കാത്ത, വാരിയല്ലുകൾ മുറുക്കുന്ന ഈ ഖബറിൽ കിടക്കേണ്ടവരാണല്ലോ ഞാനും, എന്റെ ചിന്ത നിങ്ങൾക്കുണ്ടാകും. അതിനാണ് ഖബർ സന്ദർശനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഖബറിങ്ങൽ, ആ രീതിയിലുള്ള ഖബറുകളിൽ നമ്മൾ ചെല്ലണം, നമുക്ക് മരണത്തെ കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാകും. അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം, സലാം പറയണം, അത് അവർക്ക് വേണ്ടിയുള്ള ദുആ. പക്ഷേ ഈ കെട്ടിപ്പൊക്കിയ ഖബറുകൾ അത് ആര് പഠിപ്പിച്ചതാണ്? ഇത് മുസ്ലിങ്ങളുടെ സംസ്കാരമല്ല, അത് യഹൂദി നസ്രാനികളുടെ സംസ്കാരമാണെന്ന് പറഞ്ഞത് സഹോദര ഞാനല്ല, മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്കത് പാടില്ല. ആ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്നതാണ് ദീൻ, ആ റസൂൽ പറഞ്ഞെടുത്ത് നിർത്തുന്നതാണ് ദീൻ. ആ റസൂൽ എങ്ങനെ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ പഠിപ്പിച്ചോ അതുപോലെ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ് ദീൻ. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്കുള്ള ബാധ്യത എന്താ? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്കുള്ള ബാധ്യത എന്താ? അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ, എന്താണ് അതിന്റെ താല്പര്യം? തസ്ദീഖുഹു ഫീമാ അഖ്ബറ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പറഞ്ഞു തന്ന കാര്യങ്ങൾ മുഴുവൻ സത്യപ്പെടുത്തണം, സത്യമാണെന്ന് വിശ്വസിക്കണം. വതാഅത്തുഹു ഫീമാ അമറ, റസൂലുള്ളാഹ് കൽപ്പിച്ചത് അത് അനുസരിക്കണം. വജ്തിനാബു മാ നഹ അൻഹു വജർ, റസൂലുള്ളാഹ് ഒഴിവാക്കാൻ പറഞ്ഞത് വിലക്കിയ കാര്യങ്ങൾ ഒഴിവാക്കണം. പഠിപ്പിച്ചതുപോലെയല്ലാതെ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ പാടില്ല. സഹോദര, പുണ്യകരമായ ഒരു കാര്യം, അത് പുണ്യകരമാണെന്ന് പറഞ്ഞു തരേണ്ടത് ആരാ? നമ്മളാണോ? ആരാണ് തീരുമാനിക്കേണ്ടത്? അല്ലാഹുവാണ് അവന്റെ ദീൻ തീരുമാനിച്ചിട്ടുള്ളത്. അവരല്ലാതെ ദീൻ തീരുമാനിക്കാൻ അവകാശമില്ല. അള്ളാഹു പറഞ്ഞു, അം ലഹും ശുറക, അവർക്ക് വല്ല പങ്കുകാരുമുണ്ടോ? ശറഉ ലഹും മിനദ്ദീൻ, അവർക്ക് ദീൻ ഉണ്ടാക്കി കൊടുക്കാൻ മാലം യഅദം ബിഹില്ല, അള്ളാഹു അനുവദിക്കാത്തത്, അള്ളാഹു അനുവദിക്കാത്ത ദീൻ തീരുമാനിച്ചു കൊടുക്കാനുള്ള പങ്കുകാരവർക്കുണ്ടോ? ഇല്ല. അള്ളാഹു ആകട്ടെ അവന്റെ ദീൻ അവന്റെ റസൂലിലൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു അല്ലാതെ ദീൻ തീരുമാനിക്കാൻ ഒരാളുമില്ല, ഒരു പങ്കുകാരനുമില്ല. അള്ളാഹുവിനെ കൂടാതെ ദീൻ തീരുമാനിക്കുന്ന പങ്കുകാരവർക്കുണ്ടോ? ഇല്ല. അള്ളാഹു ആകട്ടെ അവന്റെ ദീൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, സൂറത്തു മാഇദയിലെ മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, അൽ യൗമ അക്മൽതു ലകും ദീനകും وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. إذا من الفر إذن فورتيا كتمركم الله أنوالا നിങ്ങൾക്ക് ഞാൻ ഈ ദീൻ തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. അലയവും എന്റെ നിയമത്തെ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് സമ്പൂർണ്ണമാക്കി തന്നിരിക്കുന്നു. ഇസ്ലാമിനെ നിങ്ങൾക്ക് ദീനായി നാം തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. അള്ളാഹുവിന്റെ വാക്കാണ്. നോക്കൂ, നിങ്ങൾ ഈ ആയത്തിനെ കുറിച്ചൊരു യഹൂദി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് വന്നുകൊണ്ട് പറഞ്ഞു, آية في كتابكم تقرؤونها لو علينا معشر اليهود نزلت لاتخذنا ذلك اليوم عيدا. നിങ്ങളുടെ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, ഞങ്ങൾ യഹൂദികൾക്കായിരുന്നു ആ ആയത്തെങ്കിൽ ഞങ്ങൾ ആ ആയത്തിറങ്ങിയ ദിവസത്തെ ഒരു ഈദാക്കുമായിരുന്നു, ഒരു പെരുന്നാളാക്കുമായിരുന്നു, വർഷാവർഷം ആഘോഷിക്കുന്ന ഈദാക്കുമായിരുന്നു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അയ്യു ആയ, ഏതായത്താണ്? അയാൾ പറഞ്ഞു, അൽയൗമ അക്മൽതു ലകും ദീനകും وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. ഈ ആയത്താണ്. ഈ ചോദിച്ച യഹൂദി കഅബുൽ അഹ്ബാർ ആയിരുന്നുവെന്നും പിന്നീട് മുസ്ലിമായ കഅബുൽ അഹ്ബാർ ആയിരുന്നു ഈ ചോദ്യം ഉന്നയിച്ചതെന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അഅലം. അപ്പോൾ നോക്കൂ സഹോദരങ്ങളെ, ഈ ദീൻ പൂർണ്ണമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റുക, റസൂൽ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ അതിനാണ് ബിദഅത്ത് എന്ന് പറയുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രസംഗങ്ങളിൽ ആവർത്തിച്ച് ആവർത്തിച്ച് താക്കീത് ചെയ്യാറുണ്ടായിരുന്ന കാര്യമാണ്. പുതുതായി ഉണ്ടായ കാര്യങ്ങളെല്ലാം ബിദഅത്ത്, അതെല്ലാം ബലാലത്താണ് അഥവാ ദുർമാർഗമാണ്, അതെല്ലാം നരകത്തിലാണ്. അതുകൊണ്ട് ദീൻ എന്ന് കരുതി നിനക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ, അള്ളാഹുവിൽ പുണ്യം കിട്ടാൻ നിനക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായിരിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിലുണ്ടോ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കൽ, അല്ലാഹു അല്ലാത്തവരിൽ തവക്കുലാക്കൽ, കവറുകൾ കെട്ടിപ്പൊക്കൽ, മൗലൂദുകൾ, സിവിലും ക്രിമിനലുമായ റാസീബുകൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിലുണ്ടോ? ഇല്ല സഹോദരങ്ങളെ, ഒരിക്കലുമില്ല, ഒരു തെളിവും കാണാൻ സാധ്യമല്ല. ജന്മദിനാഘോഷങ്ങൾ, അതുകൊണ്ട് അല്ലാഹുവിന്റെ ദീൻ നമ്മൾ പഠിക്കുക, അവന്റെ ദീനിലുള്ളത് അത് ചെയ്യുക. ഇതാണ് പഴയ ദീൻ. ഇത് പറയുന്ന ആളുകൾ എങ്ങനെ പുത്തൻവാദികളാകും, അവരെങ്ങനെ പുതിയ ആളുകളാകും? നമ്മളൊക്കെ പണ്ട് പണ്ടേ ഇവിടെയുള്ള ആളുകൾ, നമ്മൾ ഉപ്പാപ്പന്മാർ ഉപ്പാപ്പാൻ്റെ ഉപ്പാപ്പയൊക്കെ പഠിപ്പിച്ച ദീനുള്ള ആളുകൾ, ഇവയെ കുറച്ച് പുതിയ ആളുകൾ, ഇതെങ്ങനെ പുതിയതാകും സഹോദര? ഇതെങ്ങനെ പുതിയതാകും? പഴയതിലേക്ക് മടങ്ങാൻ പറയുന്നവർ പുതിയ ആളുകളോ? ഒരിക്കലുമല്ല. ഇത് ഇസ്ലാമിന്റെ ഖറാബത്ത് സംഭവിച്ചതുകൊണ്ട്, ഉറുബത്തുണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ്. അവസാന കാലമായാൽ ഇസ്ലാം അത് അപരിചിതമായ അവസ്ഥയിലേക്ക് വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ അവസ്ഥയാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക, അതാണ് ദീൻ. അതാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഹജറുൽ അസ്വദ് ചുംബിക്കുമ്പോൾ പറഞ്ഞു, എന്താണ് പറഞ്ഞത്? അഅലമു ഇന്നക ഹജറുൻ, എനിക്കറിയാം നീ ഒരു കല്ല് മാത്രമാണ്. ലാ തദറു വലാ തൻഫ, ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല. വലൗല അന്നി رأيت رسول الله صلى الله عليه وسلم يقبلك ما قبلتك. صلى الله عليه وسلم ان تنبكنت ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ ചുംബിക്കുമായിരുന്നില്ല. ഇതാണ് ദീൻ, അല്ലാഹുവിന്റെ ദീൻ. ഹജറുൽ അസ്വദ് നമ്മൾ ചുംബിക്കുന്നത് എന്തിനാണ്? അല്ലാഹു കൽപ്പിച്ചതുകൊണ്ട്. അല്ലാഹുവിന്റെ ഇബാദത്താണ് ഹജറുൽ അസ്വദ്, ഇബാദത്തല്ല. ചില ആളുകൾ, സൂഫികളൊക്കെ പല സ്ഥലത്തും ഈ സ്ഥലത്തൊക്കെ അങ്ങനെ പറന്നു നടക്കുന്നതായി ചില ആളുകൾ പറയാറുണ്ട്. അവർ പറയും, നോക്കൂ നിങ്ങൾ, പല തെളിവുകൾ, വിചിത്രമായ തെളിവുകളാണ് സൂഫികളുടെ തെളിവുകൾ. ഒരിക്കലും ഇസ്ലാമിനെ കുറിച്ച് എന്തെങ്കിലും അലിഫുണ്ടാവുമെങ്കിൽ അറിയുന്ന ആളുകൾ അംഗീകരിക്കാൻ പറ്റാത്ത തെളിവുകൾ. അവർ പറയും, ആദ്യം നബിക്ക് സുജൂദ് ചെയ്യാൻ അല്ലാഹു മലക്കിനോട് പറഞ്ഞല്ലോ, മലക്കിനോട് പറഞ്ഞല്ലോ, അതുപോലെ ആണ് അതെന്താ അപ്പൊ സുജൂദ് അങ്ങനെ ആവാമെന്ന് പറഞ്ഞല്ലോ. നൗദുബില്ല, എന്ത് മോശമായ വാക്കാണ്, എത്ര ഭീകരമായ വാക്കാണ്. ആദ്യം നബിക്ക് സുജൂദ് ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വതആല മലക്കിനോട് കൽപ്പിച്ചത് ആദ്യത്തെ ഇബാദത്ത്, ആദ്യം നബിക്കുള്ള ഇബാദത്ത്. അതായത് അള്ളാഹ് പറഞ്ഞത് അനുസരിക്കലാണ്, അള്ളാഹുക്കുള്ള ഇബാദത്താണത്. എന്നാൽ ഈ ഉമ്മത്തിൽ അങ്ങനെ ആരുടെയെങ്കിലും മുന്നിൽ സുജൂദ് ചെയ്യാൻ നമുക്ക് പാടുണ്ടോ? ഇല്ല. അങ്ങനെ ഒരു ഇബാദത്ത് അള്ളാഹ് പഠിപ്പിച്ചിട്ടില്ല. മറ്റുള്ളവർക്ക് മുന്നിൽ സുജൂദ് ചെയ്താൽ അത് ശിർക്കാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താണ് റസൂലുള്ള പറഞ്ഞത്? ലൗ കുന്തു ആമിറൻ അഹദൻ അയ്യസ്ജുദ ലിഅഹദിൻ ലഅമറത്തുൽ മർഅത അൻ തസ്ജുദ ലിസൗജിഹ. ആരോടെങ്കിലും ആർക്കു മുമ്പിലെങ്കിലും സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ ഒരു പെണ്ണിനോട് അവളുടെ ഭർത്താവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിച്ചേനെ. എന്തായാലും അർത്ഥം ഒരാളും സുജൂദ് പാടില്ല. മാത്രമല്ല ഇബ്ലീസ് പറയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് റസൂലുള്ള പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ ഇങ്ങനെ കാണാം. ഇദ ഖറഅ ഇബ്നു ആദം സജദ, സുജൂദിന്റെ ആയത്ത് ഒരു മനുഷ്യൻ പാരായണം ചെയ്തു, മുസ്ലിമായ ഒരു മനുഷ്യൻ പാരായണം ചെയ്ത് സുജൂദ് ചെയ്താൽ ശൈത്താൻ കരഞ്ഞുകൊണ്ട് പിന്തിരിഞ്ഞു പോകും. എന്നിട്ട് അവൻ പറയും, യാ വൈല ഉമിറ ഇബ്നു ആദം ബിസ്സുജൂദി ഫസജദ വലഹു ജന്ന വഉമിർതു ബിസ്സുജൂദി ഫഅബൈതു വലിയ നാർ. മനുഷ്യനോട് അല്ലാഹു സുജൂദ് ചെയ്യാൻ പറഞ്ഞു, അവൻ അനുസരിച്ചു അവന് സ്വർഗം. എന്നോട് അല്ലാഹു സുജൂദ് ചെയ്യാൻ പറഞ്ഞു, ഞാൻ ധിക്കരിച്ചു എനിക്ക് നരകം. അപ്പൊ നോക്ക്, ആ പറഞ്ഞ സുജൂദ് ആദം നബിക്ക് ഇബാദത്താണ്, അല്ല അല്ലാഹു ഇബാദത്താണ്, അല്ലാഹുവിനെ അനുസരിക്കലാണ് അതിനുള്ളത്. അപ്പൊ അല്ലാഹു ചെയ്യാൻ പറഞ്ഞത് ചെയ്യൽ അല്ലാഹു ഇബാദത്താണ്, അല്ലാതെ അത് പടപ്പുകൾക്കുള്ള ഇബാദത്തല്ല. ബുദ്ധി മരവിച്ചു പോയ ആളുകളല്ല അവർ പറയുകയില്ല. മറ്റുള്ളവരെ ഇബാദത്ത് ചെയ്യാൻ നമ്മൾ കൂട്ടാക്കാത്തത് എന്തുകൊണ്ടാണ്? ഈ പറഞ്ഞ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട്. അതുപോലെ തന്നെ അല്ലാഹു കൽപ്പിച്ചിട്ടില്ല, അല്ലാഹു കൽപ്പിച്ചിട്ടില്ല, അല്ലാഹു സുൽത്താൻ, അല്ലാഹു അതിൽ തെളിവ് മറക്കിയിട്ടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധതയും അത് നമ്മൾ വ്യക്തമായി പഠിക്കുക, ഇതാണ് നമുക്ക് പറയാനുള്ളത്. ഈ സുവ്യക്തമായ, പരസ്യമായ, സുതാര്യമായ ഈ ദീനല്ലാതെ ഒന്നും നമുക്ക് പറയാനില്ല. ഏതെങ്കിലും പിഴച്ച കക്ഷികളിലേക്ക്, ഏതെങ്കിലും ഭീകരവാദ തീവ്രവാദ കക്ഷികളിലേക്ക് മനസ്സുകൊണ്ട് പോലും നമുക്കൊരു ചായവില്ല. ഇത് ഹക്കാണ് പറയുന്നത്. ഇതിങ്ങനെ നിവർന്നു നിന്ന് പറയാനല്ലാതെ, അള്ളാഹു സാക്ഷിയാക്കി പറയാനല്ലാതെ, കോപ്രായങ്ങൾ കാണിക്കാൻ, കോമാളിക്കളികൾ കാണിക്കാൻ നമ്മളെ കിട്ടുകയില്ല. മറിച്ച് ഇതാണ് ഹക്ക്, ഇതാണ് ഹക്ക്, നമ്മുടെ ആദർശം ഇതാണ്, നമുക്ക് പറയാനുള്ളത് ഇതാണ്. രഹസ്യമായും പരസ്യമായും ഒരു നിഗൂഢതയും നമുക്കില്ല, ഒരു മെഴുകു തിരിവട്ടത്തിലുള്ള ക്ലാസുകളും നമുക്കില്ല. മറിച്ച് രഹസ്യമായും പരസ്യമായും നമുക്ക് പറയാനുള്ളത് ഇതാ അല്ലാഹുവിന്റെ തെളിമയാർന്ന ഈ ദീൻ മാത്രമാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തറക്തുകും അലൽ ബൈദാ, വെളുവെളുത്ത ഒരു മാർഗത്തിലാണ് നാം നിങ്ങളെ വിട്ടേച്ചു പോകുന്നത്. ലൈലുഹാ കനഹാരിഹാ, അതിന്റെ രാത്രി പോലും പകൽ പോലെ പ്രശോഭിതമാണ്. ലാ യസീഗു അൻഹാ ബഅദി ഇല്ലാ ഹാലിഖുൻ, എനിക്ക് ശേഷം നശിച്ചവനല്ലാതെ ആ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോവുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാം, യഥാർത്ഥ ഇസ്ലാം, പരിശുദ്ധ ഇസ്ലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് പഠിപ്പിച്ച ഇസ്ലാം, അതിലേക്കാണ് നമ്മൾ തിരിച്ചു ചെല്ലാൻ, അതിൽ ഉറപ്പിച്ചു നിർത്താൻ ആണ് നമ്മൾ അല്ലാഹുവിനെ ദുആ ചെയ്യുന്നത്, അതിലേക്കാണ് ആളുകൾ നമ്മൾ ക്ഷണിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീനിൽ ഉറച്ചു നിൽക്കാനും മുസ്ലിമീങ്ങളായി ജനിക്കുവാനും നമുക്ക് ഏവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ, അല്ലാഹുമ്മ ഗ്ഫിർ ലഹയ്യിനാ വമയ്യിതിനാ വശാഹിദിനാ വഗായിബിനാ വദഖറിനാ വഉംതാനാ വസഗീറിനാ വകബീറിനാ وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. والله تعالى أعلم. سبحانك اللهم وبحمدك، أشهد أن لا إله إلا أنت، أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.